اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين وألحقنا بالصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر وليتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عزيزا حكيما ശ്രോതാക്കളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. നാം ഇവിടെ സംസാരിക്കുന്ന വിഷയം നമ്മുടെ അനിശ്ചിത നേതാവായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന്റെ പേര് പറഞ്ഞപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ട്, ധൃതി കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അത് അവരുടെ ഭാര്യയാണ് ഉമ്മു റൂമാൻ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഉമ്മു റൂമാൻ എന്ന പേര് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിന്റെ ഭാര്യയാണ് ആയിഷയുടെ ഉമ്മ. പക്ഷേ അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ എന്നാണ് അവരുടെ പേര്. ഉമ്മുൽ ഖൈർ ബിൻത് സഹർ അൽ ഖുറൈശിയ അത്തമീമിയ. അവരുടെ ഓമനെ പേര് കുഞ്ഞിയത്താണ് ഉമ്മുൽ ഖൈർ. അവരുടെ ശരിയായ പേര് സൽമ എന്നാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മയുടെ അവർ ഇസ്ലാം മതം വിശ്വസിച്ചത് ഇസ്ലാമിന്റെ ആദ്യത്തെ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ബൈഅത്ത് ചെയ്തതായ മഹദികളിൽപ്പെട്ടവരും ആണ് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു റുമാൻ ആയിഷയുടെ ഉമ്മയാണെന്ന് നമുക്ക് മുമ്പ് പരിചയമുണ്ട്. പലപ്പോഴും അവരുടെ പേര് നാം പറഞ്ഞിട്ടുമുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ ഭാര്യയാണ് അവരുടെ പേര്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിയത്താണ്. അവരുടെ പേര് സൈനബ ബിൻത് ഉബൈദ് ഇബ്നു ദഹ്മാൻ എന്നാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് സമാപന വേളയിൽ നാം സംസാരിച്ചപ്പോൾ ഷിർക്കിനെതിരിൽ നിൽക്കുക എന്ന തീരുമാനം ഒരു മുഅ്മിനിൽ നിന്നിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഷിർക്കിൽ അടിയുറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഷിർക്കിന്റെ ഉടമ സ്വന്തം മാതാവായിരുന്നാലും പിതാവായിരുന്നാലും സ്വന്തം കുടുംബ ബന്ധമുള്ളവരായിരുന്നാലും ചോരബന്ധമുള്ളവരായിരുന്നാലും അവിടെ വിലകൽപ്പിക്കുവാനോ നിലകൽപ്പിക്കുവാനോ പാടുള്ളതല്ല എന്ന പഠനം സഹാബാക്കൾ കൈകൊണ്ടതുകൊണ്ട് ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ അത് അബൂബക്കർ സിദ്ദീഖ് നടപ്പാക്കിയവരിൽ ഒന്നാമനായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മകനെ കിട്ടുമെങ്കിൽ, ചാൻസ് ലഭിക്കുമെങ്കിൽ വധിക്കാൻ വേണ്ടിയിട്ട് ബദറിൽ മനക്കെട്ടിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഹിദായത്ത് നൽകിയതുകൊണ്ട് മകൻ പിടുത്തത്തിൽ പെട്ടില്ല. അവസാനം മകൻ മുസ്ലിമായ വേളയിൽ, മുസ്ലിമായ ശേഷം, വാപ്പ നിങ്ങളിൽ നിന്നിട്ട് ഞാൻ മാറി നിൽക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞ മറുപടി എന്തായിരുന്നു? നീ എന്റെ മുമ്പിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ നിന്റെ കഥ കഴിച്ചിരുന്നേന് എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാർത്ത നാം ഇവിടെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു ആ ഇനത്തിൽപ്പെട്ടവരാണെന്നും അതുപോലെ ധാരാളം സഹാബാക്കൾ അങ്ങനെയുള്ള ഇനത്തിൽപ്പെട്ടവരുണ്ട് എന്നും നാം കഴിഞ്ഞ ക്ലാസിന്റെ സമാപനത്തിൽ പഠിച്ചു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉണർത്താനുണ്ട്. ഇപ്പോൾ അസർ ബാങ്ക് വിളിക്കൽ ഏകദേശം 3:20 നാം ഇവിടെ ക്ലാസ് ആരംഭിക്കൽ 2:00 അല്ലെങ്കിൽ 1:30 ആവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ വിഷയം പരിപൂർണമാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വന്നത് മുതലാവുകയുള്ളൂ. ഇവിടെ മെനക്കെട്ടിട്ട് ഈ സദസ്സിലേക്ക് ഞാനും നിങ്ങളും എത്തിയതിന് ഞങ്ങളുടെ ഭാഷയിൽ മുതലാവേണമെങ്കിൽ വേണം കുറച്ച് നേരം ചുരുങ്ങിയാൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇനി മെനക്കെടുന്നതിന് നമുക്ക് വേണ്ടത്ര ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കാലയെ കൂട്ടി വരാൻ അടുത്ത ക്ലാസ് മുതൽ, ആഴ്ച മുതൽ ഉച്ചക്കത്തെ ക്ലാസ്സിൽ നിങ്ങൾ പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടതാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഈ ഞാൻ കഴിഞ്ഞ ക്ലാസിന്റെ സമാപനത്തിൽ ഓതി വെച്ചതായ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണുന്നു. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹ ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه وأدخلهم جنات ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون هي آية غريبة കാരണങ്ങൾ പറഞ്ഞപ്പോൾ, സബബുകൾ പറഞ്ഞപ്പോൾ ആ ഇനത്തിൽ പല സഹാബാക്കളെയും പല കാരണങ്ങളെയും അവിടെ മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഇനത്തിൽപ്പെട്ടതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ആ ഇനത്തിൽപ്പെട്ടവരാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വാപ്പ, ഉസ്മാൻ എന്നാണല്ലോ വാപ്പാന്റെ പേര്, അബി ഖുഹാഫ എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത്. എന്നാൽ അബൂ ഖുഹാഫ കാഫിറായിരുന്ന വേളയിൽ, മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളെല്ലാം അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠാഞ്ചന്മാർ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗത്തിൽപ്പെട്ട എല്ലാവരും ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഇസ്ലാം മതം വിശ്വസിക്കാത്ത മുസ്ലിങ്ങളാവാത്തതായ ശിർക്കിന്റെ ഉടമകൾ ഇസ്ലാമിനെ തെറി പറയാറുണ്ട്. അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ധാരാളം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ പുത്തൻ പ്രസ്ഥാനത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ് അബൂബക്കർ സിദ്ദീഖും കേൾക്കുകയുണ്ടായ ഒരു അവസരത്തിൽ വാപ്പ മുഹമ്മദ് നബിയെ ചീത്ത പറയുന്നതായിട്ട് ഖുർത്തുബി റിപ്പോർട്ട് ചെയ്യുന്നു. വാപ്പ നബിയെ ചീത്ത പറയുന്ന വേളയിൽ അത് കേട്ട് സഹിക്കാൻ അബൂബക്കർ സിദ്ദീഖിന് സാധിച്ചില്ല. അദ്ദേഹം വാപ്പയെ മുഖത്തേക്ക് ഇടിച്ചു എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്നിട്ട് നബിയെ, തങ്ങളെ ചീത്ത പറയുന്നതായിട്ട് എന്റെ വാപ്പയെ ഞാൻ കേൾക്കാൻ സാധിച്ചു, അങ്ങനെ ഞാൻ വാപ്പയെ ഇടിച്ചു എന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് ഉദ്ധരിച്ചു എന്നാണ്, അബൂബക്കർ സിദ്ദീഖ് വിവരിച്ചു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അദ്ദേഹം വാപ്പയായതുകൊണ്ട് അദ്ദേഹത്തിന് നന്മയും ഗുണവും ഇഹ്സാനും ചെയ്യേണ്ടതാണ് നിങ്ങളെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യുത്തരം നൽകിയിരുന്നത്. യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖും അതുപോലെയുള്ള മഹാത്മാക്കളും ഷിർക്കിന്റെ ഉടമകൾ ഷിർക്കിൽ അടിയുറച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറി പറയുന്നത് കേട്ട് സഹിക്കാൻ സാധിക്കാത്ത ഇനത്തിൽപ്പെട്ടവരാണ് എന്നതും, അതിൽ അവർ കുടുംബക്കാരവരെ കൂട്ടാക്കാറില്ല എന്നതും കൂടി സ്ഥിരീകരിച്ചുകൊണ്ട് അള്ളാഹു അങ്ങനെയുള്ള മഹാത്മാക്കളെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഇറക്കിയതായ ആയത്താണ് നിങ്ങൾ കേട്ടത്. ആ ആയത്തിന്റെ തഫ്സീറിലാണ് ഇത്തരം ഹിസ്റ്ററികളെ, ഇത്തരം കാര്യങ്ങളെ ആ മുഫസ്സിരീങ്ങൾ വിവരിക്കാറുള്ളത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും പരലോകത്തിലും വിശ്വസിക്കുന്നതായ ഒറിജിനൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ എത്തിക്കുന്നതല്ല. യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അല്ലാഹു റസൂലിനോടും പോരാടുന്നതായ വിഭാഗത്തോട്, അവർ കൃപ ചെയ്യുന്നവരെ അല്ല, അവർ സഹകരിക്കുന്നവരെ അല്ല, അവർ വിനയം കാട്ടുന്നവരെ അല്ല, അതാരുടെ സ്വഭാവമാണ്? ഒറിജിനൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. എത്രത്തോളം
അഹും, ആ ശിർക്കിൽ അടിയുറച്ചു നിൽക്കുന്നതായ ഇസ്ലാമിനെ തെറി പറയുന്നതായ വിഭാഗം അവരുടെ വാപ്പമാരായിരുന്നാലും ശരി, ഔ അബ്നാ അഹും അല്ലെങ്കിൽ അവരുടെ മക്കളായിരുന്നാലും ശരി, ഔ ഇഖ്വാനഹും അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരായിരുന്നാലും ശരി, ഔ അശീറത്തഹും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരായിരുന്നാലും ശരി, ഉലായിക്ക അങ്ങനെ വില നൽകാതെ കൂട്ടാക്കാതെ യാതൊരു നിലക്കും അവരോട് ദയവ് കാണിക്കാതെ ജീവിക്കുന്ന വിഭാഗം. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ കുറിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാൻ വിശ്വാസത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവർ ഒറിജിനൽ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് മാത്രമല്ല, വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വഅദ്ഖലഹും ജന്നത്ത് വയദ്ഖലുഹും ജന്നത്തിൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ മിൻ തഹ്തിഹൽ അൻഹാർ. അവരുടെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തിയുള്ള ഈമാനും വിശ്വാസവും നൽകിയത് കാരണത്താൽ അവർക്ക് പരലോകത്തിൽ സ്വർഗം റിസർവേഷൻ ചെയ്തിരിക്കുകയും ഉണ്ട് എന്ന് അള്ളാഹു ആയത്തിന്റെ സമാപനത്തിൽ പറയുന്നു. അവരെ കുറിച്ച് അള്ളാഹു നാം കഴിഞ്ഞ ക്ലാസ്സിൽ സമാപിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു, ഉലായിക ആ വിഭാഗം ഹിസ്ബുല്ലാ അള്ളാഹുവിന്റെ സൈന്യമാണ് അവർ. അറിയണം ലോകരെ, ഇന്ന ഹിസ്ബല്ലാ അല്ലാഹുവിന്റെ സൈന്യം മാത്രമേ ഹുമുൽ മുഫ്ലിഹൂൻ വിജയിക്കുകയുള്ളൂ. അങ്ങനെ വിജയിക്കേണ്ടവരിൽ പെടണമെങ്കിൽ നമ്മുടെ മറുവശം ശിർക്കിന്റെ ഉടമകളാണെങ്കിൽ ആ ശിർക്കിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരെ പൂജിക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ശിർക്കിന്റെ ഉടമകൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പെട്ടവരാണെങ്കിലും അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ച്, സത്യത്തിലേക്ക് വിളിച്ച്, തൗഹീദിലേക്ക് ക്ഷണിച്ച്, തൗഹീദിലേക്ക് വിളിച്ച് അതവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ, അതിന് അവർ വില നൽകുന്നില്ലെങ്കിൽ, അതിന്റെ കീഴിൽ അവർ അണിനിരക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ അവരോടുള്ളതായ ശത്രുത നാം പ്രകടമായി പ്രഖ്യാപിക്കുക തന്നെ വേണം. പക്ഷേ അവർ വാപ്പയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ആ രണ്ടു പേർക്ക് മാത്രം എന്ത് ചെയ്യേണ്ടതാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല വാപ്പയ്ക്കും ഉമ്മയ്ക്കും നൽകേണ്ടതായ ഒരു പ്രത്യേക ചുമതലകളുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കണമെന്നതല്ലാതെ അവരനുസരിക്കണം, അവരെ ബഹുമാനിക്കണം എന്തിലൊഴിച്ച്? ശിർക്കായ കാര്യങ്ങളിൽ ഒഴിച്ച്, അള്ളാഹുനെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ച്. അള്ളാഹുനെ ഉറപ്പിക്കുന്ന കാര്യങ്ങളിലും ശിർക്കായ കാര്യങ്ങളിലും വാപ്പയെയും ഉമ്മയെയും അവർ ശിർക്കിന്റെ ഉടമകളാണെങ്കിലും അവർ തോന്നിവാസികളാണെങ്കിലും അവർ പരാക്രമികളാണെങ്കിലും അവർ മുബ്തദിഈങ്ങളാണെങ്കിൽ പോലും, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുബ്തദിഈങ്ങളാണെങ്കിൽ പോലും ബിദഅത്ത് ചെയ്യടോ, പൂരത്തിലേക്ക് പോടോ എന്ന് ഉമ്മയോ വാപ്പയോ പറഞ്ഞാൽ പൂരത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടമാടാറുള്ളതായ അവരുടെ മീതയും അല്ലെങ്കിൽ ശ്മശാനങ്ങളുടെ മീതിയിൽ നടക്കാറുള്ളതായ ഉറൂസുകൾ, ഉത്സവങ്ങൾ, പൂരങ്ങൾ പോലത്തതിലേക്ക് പോകാൻ നിർബന്ധിപ്പിച്ചാൽ മുസ്ലിങ്ങളാണെങ്കിൽ, തൗഹീദിന്റെ ഉടമകളാണെങ്കിൽ ഇത് റസൂൽ കൽപ്പിക്കാത്തതാണ്, ഇത് സഹാബാക്കൾ ചെയ്യാത്തതാണ്, ഇത് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അനുയായികൾ ചെയ്യാത്തതാണ്, ഇത് മക്കയിൽ ഇല്ലാത്തതാണ്, ഇത് മദീനയിൽ ഇല്ലാത്തതാണ്, ഇത് ഇസ്ലാമിന്റെ പുണ്യഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നടമാടാൻ അനുവദിക്കാത്തതാണ്. അതുകൊണ്ട് അതിന് ഞാൻ കൂട്ടുനിൽക്കുകയില്ല ഉമ്മ, കൂട്ടുനിൽക്കുകയില്ല വാപ്പ എന്നായിരിക്കണം ഒറിജിനൽ സുന്നിയാണെങ്കിൽ, ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമയാണെങ്കിൽ മറുപടി നൽകേണ്ടത്. അതായിരുന്നു സഹാബിവര്യന്മാർ അവരുടെ മാതാപിതാക്കൾ നിന്നിട്ട് പലരും, അല്ലയോ അല്ലയോ എന്റെ മകനെ, കുഞ്ഞോമനെ പൈതലേ, നീ മുഹമ്മദിന്റെ മതം വിട്ടില്ലെങ്കിൽ, നീ തൗഹീദ് ഒഴിവാക്കിയില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു ചില ഉമ്മമാര് സഹാബാക്കളോട് പറഞ്ഞു, നീ ഈ പുത്തൻ പ്രസ്ഥാനം ഒഴിവാക്കിയില്ലെങ്കിൽ, നീ ബഹുദവി വിശ്വാസത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ, നീ ഇസ്മായിലിനെയും ഇബ്രാഹിമിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ടി നേർച്ചയാക്കുവാനും അവർക്ക് വേണ്ടി അറക്കാനും മുന്നോട്ട് വന്നില്ലെങ്കിൽ ഞാൻ വെയിലത്തിൽ നിന്നിട്ട് മാറി നിൽക്കുകയില്ല മകനെ എന്ന് ചില ഉമ്മമാര് പറഞ്ഞു. ഞാൻ വെയിലിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ സഹാബാക്കൾ നിന്നിട്ട് നൽകപ്പെട്ടതായ മറുപടികൾ സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ദശക്കണക്കിൽ സംഭവങ്ങൾ സഹാബാക്കളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹാബാക്കൾ ഉമ്മമാരോട് മറുപടി നൽകിയത്, അല്ലയോ ഉമ്മ, അല്ലയോ എന്റെ മാതാവേ, അല്ലയോ എന്നെ 10 മാസം 9 മാസം പള്ളിയിൽ പേറി നടന്നവളെ, നിങ്ങളെ പോലോത്തതായ ഉമ്മമാര്, 100 ഉമ്മ എനക്കുണ്ടാവുകയാണെങ്കിൽ ആ 100 ഉമ്മമാര് വെയിലത്തിരിക്കട്ടെ, ആ 100 ഉമ്മമാര് കുളിക്കാതിരിക്കട്ടെ, ആ 100 ഉമ്മമാര് ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ, ആ 100 ഉമ്മമാര് പട്ടിണി കിടന്ന് മരിക്കട്ടെ, എന്നാലും അതെനക്ക് നിസ്സാരമാണ് തൗഹീദ് ഒഴിവാക്കുന്നതിന്റെ മുമ്പിൽ എന്നായിരുന്നു സഹാബിവര്യന്മാർ മറുപടി നൽകിയിരുന്നത്. അങ്ങനെയായിരുന്നു ശിർക്കിനെയും തൗഹീദിനെയും സത്യത്തെയും അസത്യത്തെയും അവർ വീക്ഷിച്ചിരുന്നത്. ആ പാഠം ആർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു? അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിനെ കൊണ്ടും പരലോകം കൊണ്ടും വിശ്വസിച്ചവർ എന്ന് പറയുന്നത്. യുവാദൂന മൻ ഹാദല്ലാഹ റസൂല, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും പോരാടുന്നവരോട് അവർ മല്ലിടുന്നവരാണ്. അവരനുകരിക്കുകയില്ല, അവരനുസരിക്കുകയില്ല ആ വിഷയത്തിൽ. അവരുടെ പിന്നാലെ നടക്കുന്നതല്ല, അവരവരോട് സഹകരിക്കുന്നതല്ല ആ വിഷയത്തിൽ എന്നത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും തുല്യമാണ് ഈ വിഷയത്തിൽ എന്നത് നാം പഠിച്ചിരിക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ നാട്ടിൽ താമസിക്കുവാനും ഈ സ്ഥലത്ത് വെച്ചിട്ട് തൗഹീദ് കേൾക്കുവാനും അള്ളാഹു ഭാഗ്യം നേടിയിരിക്കവേ നൽകിയിരിക്കവേ. പക്ഷെ അതിന്റെ അർത്ഥം ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അവരോട് മത്സര ബുദ്ധിയിൽ പെരുമാറണമെന്നല്ല, ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അവരോട് യുദ്ധം പ്രഖ്യാപിക്കണമെന്നല്ല, പിന്നെയോ അവരോട് കഴിവിന്റെ പരമാവധി നാം ഉൾക്കൊണ്ടതായ തൗഹീദിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ, നാം എന്താണ് സുന്നത്ത് എന്താണ് ബിദ്അത്ത് എന്ന് മദീനയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പഠിക്കാത്തവർ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടെങ്കിൽ അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, അത് യുക്തിയുക്തവും ലക്ഷ്യസഹിതവും ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ ശേഷം സത്യം അവർക്ക് ബോധ്യമായി അതിനുശേഷം അവർ അത്യത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ ശത്രുത പ്രകടമാക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആദ്യത്തെ നിമിഷത്തിൽ ആദ്യത്തെ പടിയിൽ തന്നെ അങ്ങനെ നാം സമീപിക്കാൻ പാടുള്ളതും അല്ല എന്നത് ഇത്തരുണത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്നാൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ വരേക്കും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് അല്പം ശബ്ദം പൊക്കിയപ്പോൾ ആയിഷയെ പോലും അടിക്കാൻ പോയാളാണ് അബൂബക്കർ. പിന്നെയല്ലേ വാപ്പാന ചെറുക്കിന്റെ പേരിൽ ചെറുക്കിന്റെ ഉടമയായതുകൊണ്ട് അടിച്ചു എന്നതിൽ അത്ഭുതമില്ല. വാപ്പ മുസ്ലിമാണ് എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു. പക്ഷേ വാപ്പ കാഫറായിരുന്ന കാലഘട്ടത്തിലാണ് മകന്റെ അടി വാപ്പാക്ക് കൊള്ളേണ്ടി വന്നത്. എന്നാൽ വാപ്പയെ അടിച്ചു എന്നതുപോലെ തന്നെ നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ ആരായിരുന്നാലും അടിക്കുന്നതിൽ പിന്നിലല്ലായിരുന്നു അബൂബക്കർ. ശാരീരികമായിട്ട് അത്രമാത്രം ശേഷിയുള്ള ആളല്ലെങ്കിലും ഈമാനിക ശേഷി ലോകത്തിൽ ആർക്കും അവരോട് കടപിടിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഈമാനായതുകൊണ്ട് തന്നെ സ്വന്തം മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂൽ കല്യാണം കഴിച്ച ശേഷം ഒരവസരത്തിൽ ആദ്യകാലഘട്ടത്തിലാണ് ഈ പറയുന്നത്. ആയിഷ ചെറിയ കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം, വീട്ടിൽ കൂടിയത് 9 വയസ്സിലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ചെറിയ പ്രായമാണ്, അല്ലാഹു റസൂലിനോട് ഏത് രൂപത്തിൽ പെരുമാറണമെന്നുള്ളത് അത്ര ആ വയസ്സുകളിൽ ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. ഇനി ഉൾക്കൊണ്ടാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിയമപരമായിട്ട് വന്നിട്ടുണ്ടായിക്കൊള്ളണമെന്നുമില്ല, ആയത്തുകൾ ഇറങ്ങിയിരിക്കൊള്ളണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആയിഷയുടെ ശബ്ദം പൊങ്ങിയത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് അവസരത്തിൽ പ്രവേശിക്കുന്ന വേളയിൽ സ്വന്തം മകളുടെ ശബ്ദം പൊങ്ങിയത് കേട്ടു. അങ്ങനെ നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ കഥാപുരുഷൻ അതാ വീട്ടിലേക്ക് കോപ്പിച്ചുകൊണ്ട് ചെല്ലുന്നു. എന്നിട്ട് മകളെ അടിക്കാൻ വേണ്ടി ഓടുന്നു. പെട്ടെന്ന് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്നിട്ട് തടഞ്ഞു നിൽക്കുന്നു, നിർത്തുന്നു. അബൂബക്കറിനോട് ചെയ്യരുതെന്ന് എന്ന് പറയുന്നു, അടിക്കാൻ സമ്മതിച്ചില്ല. ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മൂന്നാമത്തെ ആൾ പെട്ടെന്ന് കൈയിടാൻ പാടില്ലല്ലോ. കൈയിട്ടാൾ പെടലാണ്, അവർ പെടൂല. ആര്? ഭാര്യയും ഭർത്താക്കളും പെടൂല. കാരണം അവർ 2 നിമിഷം കഴിഞ്ഞാൽ 1 നിമിഷം കഴിഞ്ഞാൽ അവർ നന്നാവും. മറ്റാൾ കോപത്തിൽ പെട്ടാലോ ഇടപെട്ടാലോ അയാളുമായുള്ള വൈരാഗ്യം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുകയും ഉണ്ടാവും. അതുകൊണ്ട് നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ അടിക്കാൻ വിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് കോപിച്ച് പുറത്തിറങ്ങിപ്പോയി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് പുറത്തിറങ്ങിയതിന്റെ ശേഷം റസൂൽ ആയിഷയോട് പുഞ്ചിരി തൂങ്ങിയിട്ട് പറയുന്നു, കണ്ടില്ലേ നിങ്ങളുടെ വാപ്പയുടെ അടിയിൽ നിന്നിട്ട് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ചിരിച്ചു ചോദിച്ചു എന്നാണ്. അങ്ങനെ ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അബൂബക്കർ വീണ്ടും മടങ്ങി വന്നപ്പോൾ അവര് വളരെ നന്നായി സുന്ദരമായ ബന്ധത്തോടു കൂടിയാണ് അവർ ഉള്ളത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് പുറത്തു നിന്നിട്ട് നിങ്ങൾ കോപിച്ച വേളയിൽ കടക്കാൻ അനുവദിച്ചതുപോലെ നിങ്ങൾ നല്ല ജീവിതം നയിക്കുന്ന വേളയിൽ ഇപ്പോൾ കടക്കാമോ എന്ന് ചോദിച്ചു. എന്നറിഞ്ഞാൽ നേരത്തെ ഞാൻ വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാണത്തിലായിരുന്നു, ഇപ്പോൾ വർക്കാണം തീർന്നു എന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയും പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇടപെടാതിരുന്നത് നന്നായി എന്ന് പറയും പോലെ ഇരിക്കുന്നു. ചുരുക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ് ആയിഷയെ പോലും അടിക്കാൻ തുനിഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചിലപ്പോൾ മനുഷ്യ സഹജമായി സംഭവിക്കാൻ പോകുന്നതായ സംഭവിക്കാറുള്ളതാണ് ശബ്ദം പൊങ്ങിപ്പോവുക എന്നത്. അതിനുവരേക്കും അബൂബക്കർ സിദ്ദീഖ് വകവെച്ചു കൊടുത്തില്ല എന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത്. ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ നാം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളിൽ സഹജമായിട്ട് സ്ത്രീകൾക്കുണ്ടാവുന്നതായ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്ത്. അവർക്ക് അവരെത്ര വലിയ ഉന്നതരായിരുന്നാലും ആയിഷയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നിയമം പഠിച്ചു കഴിഞ്ഞ് നിയമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്നിട്ട് മുൻപ് തെറ്റാണെന്ന് അറിഞ്ഞ കാര്യം തെറ്റായി ചെയ്തു പോയ കാര്യത്തിലേക്ക് അവർ വീണ്ടും മടങ്ങിയതായിട്ട് അവരുടെ ഹിസ്റ്ററിയിൽ കാണുകയില്ല. അപ്പോൾ ഇനിമേൽ ശബ്ദം പൊക്കരുത് ആയിഷ എന്ന് അബൂബക്കർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊക്കിയിട്ടുണ്ടാവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലത്തതായ മഹദികളിൽ നിന്നിട്ടും മറ്റ് ഭാര്യമാരിൽ നിന്നിട്ടെല്ലാം എന്ത് അപകടങ്ങളോ അല്ലെങ്കിൽ എന്ത് കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരറിഞ്ഞിട്ട് ചെയ്തു എന്നോ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ശബ്ദം പൊക്കി എന്നോ നാം മനസ്സിലാക്കാൻ പാടുള്ളതുമല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് കേസുമായിട്ട് ഒരാൾ വന്നതും എന്നിട്ട് അവസാനം ഉമർ ഖത്താബിന്റെ ഭാര്യ തന്നെ കോപിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഇയാൾ കേസുമായി വന്നത് സ്വന്തം ഭാര്യന്റെ പ്രശ്നം പറയാനായിരുന്നു. അങ്ങനെ അവിടെ ശബ്ദം കേട്ടത് കൊണ്ട് അവർ മടങ്ങിപ്പോയതും അങ്ങനെ ഉമർ ഖത്താബ് മടക്കി വിളിച്ചിട്ട് എന്തോ നീ വന്നത് എന്തിനാ പോയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നത് എന്റെ ഭാര്യയുടെ പ്രശ്നം പറയാനാണ്, വന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ തന്നെ കോപിക്കുന്ന കേട്ടതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ അവരോട് പറഞ്ഞു പോലോ എന്താണ്, എന്റെ ഭാര്യ എനിക്ക് എന്റെ മക്കളെ വളർത്തുന്നു, എന്റെ വീട്ടിലുള്ളതായ എല്ലാം ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യുന്നു, അത് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല, അതുകൊണ്ട് അത്രയും ക്ഷമ കൈകൊണ്ട് അതെല്ലാം കാട്ടുന്ന അതെല്ലാം പ്രവർത്തിക്കുന്ന അത്രയും നല്ല നല്ല സേവനങ്ങൾ എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ സന്താനങ്ങൾക്ക് വേണ്ടി, എന്റെ വീട്ടിന് വേണ്ടി സമർപ്പിക്കുന്ന, അവർ പറഞ്ഞ വേർഡായിട്ട് പറയുന്നു, എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്നു, റൊട്ടിയുടെ അജീന അവരുണ്ടാക്കുന്നു, എനിക്ക് എന്റെ വസ്ത്രത്തെ അവർ കഴുകുന്നു, അങ്ങനെ എന്റെ വീട്ടിലുള്ള സർവ്വ ജോലികളും നിർവഹിക്കുന്നതായ എന്റെ ഭാര്യയെ ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ അടിക്കുക, ഞാൻ അവരോട് കോപ്പിക്കുക, അതുകൊണ്ട് അവരിൽ നിന്നിട്ട് വരുന്നതിനെയൊക്കെ ഞാൻ ശ്രമിക്കുന്നു എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. അവർക്കെല്ലാം പാഠമുണ്ട്. റസൂൽ പറഞ്ഞതായ ഹദീസ് സ്ത്രീകൾ വളഞ്ഞ ആ ഭാര്യയിൽ നിന്നിട്ട് ചിട്ടിക്കപ്പെട്ടതാണ്. ആ വളഞ്ഞ ഭാര്യയിലിന്റെ വളവ് അതിന്റെ അറ്റത്താണ് ഏറ്റവും കൂടുതൽ വളവുണ്ടാവുക. അപ്പോൾ സ്ത്രീയുടെ വളവ് ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ നാവിലായിരിക്കും എന്നർത്ഥം, അറ്റം നാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമ കൈകൊള്ളേണ്ടതുണ്ട് സ്ത്രീകളുള്ളതായ സമീപനത്തിൽ, അഥവാ ക്ഷമ കൈക്കൊള്ളാത്ത രൂപത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ തീരുമാനിച്ചാൽ, വളവ് നിർത്താൻ തീരുമാനിച്ചാൽ പൊട്ടിപ്പോകലായിരിക്കും എന്നല്ലാതെ നിർത്താൻ സാധിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ പാഠം അവർ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അബൂബക്കർ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ അടിക്കാത്തത്. റോമൻ ചക്രവർത്തിയെ സ്ഥാനപുരുഷനൊക്കെ അല്ലെങ്കിൽ അവരുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കാനുള്ള പട്ടാളത്തെ അയച്ച, പേർഷ്യൻ ചക്രവർത്തിമാരെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കാനുള്ള പട്ടാളക്കാരയച്ച, ലോകത്തെ വിടുക്കിയതായ ഉമർ അവരുടെ ഭാര്യയെ അടിക്കാറുണ്ടായിരുന്നില്ല എന്നത് പഠിക്കുമ്പോൾ അവരുടെ സമീപനം ഏത് രൂപത്തിലാണെന്ന് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ സമീപിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. എന്നല്ലാതെ പരിപൂർണമായ തോന്നി ഏത് നിലക്കും ഭർത്താവിനോട് തെറി പറയാത്ത, ഭർത്താവിനെ എതിർക്കാത്ത, ഭർത്താവിനെ എന്നെ മുഷിപ്പിക്കാത്തതായ സ്ത്രീയെ പരിശോധിച്ചാൽ ചില ഹദീസുകളിൽ കാണുന്ന ഹദീസിൽ സംസാരമുണ്ട്, ഇത് ശരിക്കും മുത്തിയാത്തായ സ്ത്രീകൾ ഖുറാബിൽ അഅസം വെളുത്ത കാക്കയെ പോലെയാണ് എന്ന്. വെളുത്ത കാക്കയെ കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ലക്ഷം കാക്ക പറക്കുമ്പോൾ അതിൽ ഒരു വെളുത്ത കാക്ക ഉണ്ടായിരിക്കും. അപ്പോൾ വെളുത്ത കാക്ക വളരെ ഇത് കുറച്ചമാണ്, വളരെ ദുർലഭമായിട്ടാണ് കാണുക. എന്നതുപോലെ പരിപൂർണതയുള്ള സ്ത്രീയെ കാണുക എന്നുള്ളത് വളരെ ദുർലഭമാണ് എന്ന് ഞാനിവിടെ ഒരു രസം പണ്ടിരിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണോ അല്ലെങ്കിൽ വേറെ സദസ്സിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു പണ്ഡിതൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇരിക്കവേ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആർക്കെങ്കിലും ഭാര്യ മുത്തിയാത്തായ, അതായത് സ്വീകാര്യോഗ്യമായ, എല്ലാം കേൾക്കുന്നതായ ഭാര്യമാരുടെ ഉടമ ഇരിക്കട്ടെ, അതായത് പറഞ്ഞതൊക്കെ കേൾക്കുന്ന ഭാര്യമാരുടെ ഉടമ ഇരിക്കട്ടെ, കേൾക്കാത്തതായ, വാക്ക് പാലിക്കാത്തതായ ഭാര്യമാരുള്ളതായ ഭർത്താക്കന്മാർ എണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എണിച്ചു ഒരാളിരുന്നു എന്നാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷിച്ചു, മാഷാ അല്ലാ, നിങ്ങളുടെ നല്ല ഭാര്യയാണല്ലോ, നിങ്ങൾക്ക് അല്ലാഹു നല്ല അനുഗ്രഹം ചെയ്തിട്ടുണ്ട് സുഹൃത്തെ, നിങ്ങൾക്ക് നല്ല ഭാര്യയെ കിട്ടിയല്ലോ, ഇവർക്കൊക്കെ അങ്ങനെയുള്ള ഭാര്യയെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എണിക്കാത്തത് എന്റെ ഭാര്യ എന്നെ ഇടിച്ച് കാല് വേദനിപ്പിച്ചത് കൊണ്ട് എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അങ്ങനെ കഥ പറയാറുണ്ട്. അപ്പോൾ നല്ല ഭാര്യമാരെ കിട്ടൂല എന്നുള്ളതിലേക്ക് പറയാറുള്ള സംഭവമാണിത്. ഏതായാലും ഇരിക്കട്ടെ, ഇവിടെ നിന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മകളാകുന്ന ആയിഷയെ അടിക്കാൻ പോയത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ശബ്ദം പൊക്കിയപ്പോൾ അദബ് പഠിപ്പിക്കാൻ വേണ്ടി, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് ധീരനിൽ ധീരനായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് എല്ലാ നിലക്കും മനുഷ്യന്മാരിൽ, മുഅ്മിനീങ്ങളിൽ ഉൾക്കൊള്ളേണ്ടതായ സർവ്വതും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ലോകത്തിലുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാൻ അദ്ദേഹത്തിന് പേറാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മെലിഞ്ഞൊട്ടിയ മനുഷ്യനാണെങ്കിലും ധീരനിൽ ധീരനായിരുന്നു. എവിടെയും ഏത് രംഗത്തിൽ പരിശോധിക്കുകയാണെങ്കിലും അത് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററി നാം സ്റ്റാർട്ട് ചെയ്തതായ വേളയിൽ സാരമില്ല, ഒരു മണിക്കൂർ തികച്ചു ഇരിക്കണ്ട, നിങ്ങൾ ക്ഷീണിച്ചിട്ട് കുറച്ച് ഇടുങ്ങി വിഷമിച്ചിരുന്നാലും പ്രതിഫലം കിട്ടും. എലിമിന്റെ സദസ്സിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററി നാം ആരംഭിച്ച ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്തിൽ നിന്നിട്ട് സഹാബിവര്യന്മാര് യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് യുദ്ധത്തിൽ പരാജയം വന്നു പോകുമെന്ന് തോന്നുന്നതായ മുസ്ലിങ്ങളെ ഖളാ ചെയ്ത് കളയും, മുസ്ലിങ്ങളെ ഒന്നടങ്കം ശത്രുക്കൾ ഉന്മൂലനം ചെയ്ത് കളയുമെന്ന് തോന്നുന്നതായ ഒരു രണ്ട് രംഗമുണ്ടായിരുന്നു. ഒന്ന് ഉഹദ് രണാംഗണത്തിലായിരുന്നു, മറ്റൊന്ന് ഹുനൈനിലായിരുന്നു. ശത്രുക്കൾ വലയം ചെയ്തു എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും ഓടി രക്ഷപ്പെടാനുള്ളതായ ചാൻസോ ഏത് നിലക്കും യുദ്ധം ചെയ്തിട്ട് വിജയിക്കാനുള്ള ചാൻസോ ഇല്ലാത്തതായ രണ്ട് രംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള രണ്ട് രംഗത്തിലും അബൂബക്കർ സിദ്ദീഖ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു മലയുടെ അകത്തോ ഇടുക്കിലോ പർവ്വതത്തിന്റെ മീനിയോ അബൂബക്കർ സിദ്ദീഖിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് ആ രണ്ടു വേളയിലും സഹാബാക്കൾ പിന്തിരിഞ്ഞോടിയതായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വലത് ഭാഗത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് എന്നാണ് സഹീഹായ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഉഹദ് രണാംഗണത്തിലും ഹുനൈനിലും അബൂബക്കർ സിദ്ദീഖും അബ്ബാസ് എന്നവരും ഹുനൈനിൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. എന്നാൽ അതുപോലെ തന്നെ ഒരവസരത്തിൽ അലി നബി താലിബിന്റെ മുമ്പിൽ വെച്ചിട്ട് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ധീരന്മാരെന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരുന്നു. അവർ യുദ്ധം ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സിലൊക്കെ ചർച്ച ചെയ്യാറുള്ളത് എന്താണ് ഇന്നലെ നടന്ന ഫിലിം, ഇനി ഇന്ന് വരാൻ പോകുന്ന ഫിലിം എന്ത്, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഈ കാലഘട്ടത്തിലുള്ള മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗത്തെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഇനി നന്നായി തന്നെ പറയുകയാണെങ്കിൽ എന്താണ് നാട്ടു വാർത്തകൾ, എവിടെ എത്തി, പ്ലെയിനൊക്കെ പറക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ വിസയൊക്കെ വരാൻ തുടങ്ങിയോ എന്നൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് അതാത് കാലഘട്ടത്തിലുള്ള വിഭാഗം ചർച്ച ചെയ്യാറുള്ളത്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് ദിവസത്തിലും അവർക്ക് ചർച്ചയുണ്ടാവാറുള്ളത് നമ്മുടെ വാളിന് മൂർച്ചയുണ്ടോ, നമ്മുടെ വാളിൽ എത്ര പേരുടെ തല ഇതുവരെ വെട്ടിക്കഴിഞ്ഞു, ഇനി എത്ര പേരുടെ തല വെട്ടാൻ ചാൻസ് ഉണ്ട്, എവിടെയെല്ലാം പോകാൻ ചാൻസ് ഉണ്ട്, എവിടെയെല്ലാം യുദ്ധത്തിന് പോകാനുള്ള ചാൻസ് ഉണ്ട്, എപ്പോഴാണ് ജിഹാദ് യുദ്ധത്തിലേക്ക് പുറപ്പെടൂ എന്ന ആ ശബ്ദം കേൾക്കുക, എന്നത് കാത്തിരിക്കുക, അതിനെ പ്രതീക്ഷിച്ചിരിക്കുക, ഇസ്ലാമിന് വേണ്ടി പോരാടാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, കുതിരകളെ തയ്യാർ ചെയ്യുന്ന വേളയിലെല്ലാം ഈ കുതിരയുടെ മീതെ കയറിയിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പോകണമെന്ന ആ തയ്യാറെടുപ്പോട് കൂടി അതിന് ഭക്ഷണം ഊട്ടുക, അതിന് തയ്യാറുണ്ടാക്കുക, അതിന് വെള്ളം നൽകുക, അങ്ങനെയാണ് അവരുടെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ എവിടെ നിന്നിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിലും അതാണ് അവർ ചർച്ച ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരവസരത്തിൽ സദസ്സിൽ വെച്ചിട്ട് പലതും ചർച്ച ചെയ്ത വേളയിൽ പലവരും പലതും ചർച്ച ചെയ്യുന്ന കേട്ടു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനക്ക് ആഗ്രഹമുള്ളതല്ല, എനക്ക് ആഗ്രഹമുള്ളത് നാം ഇവിടെ ജീവിക്കുന്നതായ ഈ കായിൽ അല്ലെങ്കിൽ ഈ സദസ്സിൽ ഒരു ഫുള്ളായിട്ട് യുദ്ധം ചെയ്യുന്നതായ ആ ധീരന്മാരെ കിട്ടുകയാണെങ്കിൽ അവരോട് കൂടി ശത്രുക്കളോട് പോരാടാനുള്ള ആ തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ അതാണ് എന്റെ ഏറ്റവും നല്ല ആഗ്രഹമെന്ന് ഉമറുൽ ഖത്താബ് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരൊക്കെ ചിന്തിക്കാറുള്ളത്. അങ്ങനെ ധീരന്മാരാരാണെന്ന് ചർച്ച ചെയ്യുന്ന വേളയിൽ പലരും പലരെയും പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലോകത്തിൽ ധീരനുണ്ടെങ്കിൽ അലി മാത്രമാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽ ധീരൻ എന്ന് പറയുന്ന ഷിയാക്കൾക്ക് ഇത് പാഠമാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന സംഭവം സഹീഹായ ഹദീസിലൂടെ സ്ഥാപിക്കപ്പെട്ടതുമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ധീരത ലോകത്തിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, വിശ്വസിച്ചിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പരിപൂർണതയിലേക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം നബിമാരുടെ ശേഷം സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യന്മാരിൽ ആദ്യത്തെ വ്യക്തിയാവാൻ അബൂബക്കർ സിദ്ദീഖിന് സാധിച്ചതും. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ല, നിങ്ങൾ പറയും പോലെയല്ല കാര്യം നിൽക്കുന്നത്. എനിക്കറിയാം ധീരനാരാണ് എന്നത്. ധീരൻ യഥാർത്ഥത്തിൽ അത് അബൂബക്കർ സിദ്ദീഖ് ആണ്. അതിന് ധാരാളം തെളിവുകൾ എന്റെ മുമ്പിലുണ്ട്. അതിൽപ്പെട്ട ഒരു തെളിവാണ് അലി ഇബ്നു അബീ താലിബ് പറയുന്നു, അതിൽപ്പെട്ട ഒരു തെളിവാണ് ഞങ്ങൾ ബദർ രണാംഗണത്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്തിറങ്ങിയപ്പോൾ സഹാബാക്കൾ നിന്നിട്ട് ചിലർ അവിടെയല്ല വേണ്ടത്, റസൂലെ മുമ്പോട്ട് നീങ്ങാം, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ വഹി മുഖേന ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല, ഇവിടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി പറയുകയുണ്ട്, എന്നാൽ ഇവിടെ നമുക്ക് സ്ഥിരമുറപ്പിക്കാൻ പാടുള്ളതല്ല, ഇവിടെ തന്ത്രപ്രധാനമായ സ്ഥലമല്ല, വെള്ളമുള്ള ഭാഗത്തേക്ക് നീങ്ങാമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അങ്ങനെ തീരുമാനിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ബദറിൽ പോയവരുണ്ടെങ്കിൽ ഹരീഷ് എന്ന പള്ളി എന്ന പേരിൽ മസ്ജിദുൽ ഹാരിസ് എന്ന പേരിൽ ഒരു പള്ളി അവിടെയുണ്ട് ബദറിൽ. ആ പള്ളി ഉള്ളതായ ഭാഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീങ്ങുകയും പള്ളി ഇപ്പോഴുള്ള സ്ഥലത്താണ് നബിക്ക് അവിടെ ഹാരിസ് ഉണ്ടാക്കി കൊടുത്തത്, അഥവാ നബിയുടെ ടെന്റ് സ്ഥാപിക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാർപ്പിടം, നബിയുടെ കേന്ദ്രം, നബിയുടെ ടെന്റ് സ്ഥാപിച്ചതിന്റെ ശേഷം സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്. നിരായുധരായ 314 പേരാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ആയുധധാരികളായ 1000 പേരാണ് അവിടെ ഉദുവത്തു ദുനിയയിൽ ഉദുവത്തുൽ ഖുസ്വയിൽ ഉള്ളത്. ഇത് അന്തും ബിൽ ഉദുവത്തുൽ ദുനിയ വഹും ബിൽ ഉദുവത്തുൽ ഖുസ്വ വറക്ബ അസ്ഫല മിൻകും വലൗ തവാഅത്തും ലഖലഖും ഫിൽ മിആദ് വലാകിൻ യഖളി അല്ലാഹു അംറൻ കാന മഫൂല. ഇത് അന്തും ബിൽ ഉദുവത്തുൽ ദുനിയ താഴ്ന്ന തലം ഭൂമിയിൽ നിന്നിട്ട് ബദർ റണാംഗളം താഴ്ന്ന ഭാഗമാണ്. ഉദുവത്തുൽ ദുനിയയിൽ നിങ്ങൾ ക്യാമ്പടിച്ചിരുന്ന സന്ദർഭത്തിൽ വഹും അവരഥവാ മക്ക കാഫിറീങ്ങൾ ഉയർന്നതായ സ്ഥലത്താണ് വെളുത്ത കസീബ് കൊണ്ട് ഈ ബദർ രണ്ണാങ്കളത്തിലുള്ളതായ പർവ്വതവും കസീബ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ വെളുത്തപ്പൂഴി കൊണ്ടുള്ളതായ പർവ്വതമാണ്. കണ്ടിട്ടുണ്ടല്ലോ, അവിടെ പോയവരാണെങ്കിൽ അറിയാം. അതുപോലെ തന്നെ വെളുത്തപ്പൂഴിയുള്ളതായ വേറൊരു പർവ്വതം ഉദുവത്തുൽ ഖുസ്വയിലുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ നാം ബദർ റൂട്ടിൽ കൂടി തന്നെ മക്കയിലേക്ക് പോവുകയാണെങ്കിൽ യംബുഴയിലേക്ക് വന്ന ജംഗ്ഷനിലേക്ക് എത്തിയാൽ തിരിയുന്നതായ ടെർണൽ കൂടി നിങ്ങൾ ഇടത് ഭാഗത്ത് നോക്കുക. ഇടതുഭാഗത്ത് നോക്കുമ്പോൾ അവിടെ കാണുന്നതായ വെളുത്ത പൂഴികൾ കൊണ്ടുള്ള കുന്നുണ്ട്. അവിടെയായിരുന്നു ശത്രുക്കൾ ആദ്യമായിട്ട് വന്നിറങ്ങിയതും കേമ്പടിച്ചിരുന്നതും. അതാണ് അള്ളാഹു പറയുന്നത്, ഇത് അന്തും ബിൽ ഉദുവത്തിൽ ദുനിയാവും ബിൽ ഉദുവത്തിൽ ഖുസ്വ വറക്ബ അസ്ഫല മിൻകും. അബൂ സുഫിയാനും പട്ടാളവും നിങ്ങളുടെ ബാക്ക് സൈഡിലുള്ള പർവ്വതത്തിന്റെ പിന്നിൽ കൂടിയാണ് ഷാമിൽ നിന്നിട്ട് മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അബൂ സുഫിയാന്റെ പട്ടാളത്തെ ഏറ്റുമുട്ടുവാനും അല്ലെങ്കിൽ കച്ചവട ചരക്കിനെ കണ്ടുമുട്ടുവാനും കീഴടക്കുവാനുമുള്ള ചാൻസ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ യുദ്ധം സംഭവിക്കുകയില്ലായിരുന്നു. അള്ളാന്റെ തീരുമാനം എന്താണ്? അള്ളാന്റെ തീരുമാനം ഹഖ് അവിടെ സ്ഥാപിക്കപ്പെടണം, ബാത്തിൽ നഷ്ടപ്പെടണം, അസത്യം പരാജയപ്പെടണം, സത്യത്തിന്റെ പതാകയെ പൊക്കപ്പെടണം. ലോകത്തിൽ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള നിരായുധരായ ഈമാനിന്റെ ആ ചുഴലത്തെ പേറിയും കൊണ്ട് പതാക പേറിയും കൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് മുഹമ്മദ് നബിയുടെ പിന്നിൽ അണിനിരന്നതായ മഹാത്മാക്കൾ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതായ വിജയം അവിടെ സ്ഥാപിക്കപ്പെടണം. അതാണ് അള്ളാന്റെ തീരുമാനം. ആ തീരുമാനം സംഭവിക്കുകയില്ലായിരുന്നു അബൂ സുഫിയാനെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്ന് അല്ലാഹു ആയത്തിൽ പറയുന്നു. വലൗ തവാഅത്തും ലഖലഫും ഫിൽ മീആദ് വലാകിൻ ലിയഖ്ളിയല്ലാഹു അംറൻ കാന മഫൂല. അല്ല തീരുമാനിച്ച തീരുമാനം അവിടെ സംഭവിക്കണമെങ്കിൽ അബൂ സുഫിയാൻ അവിടെ നിന്ന് രക്ഷപ്പെടണം, ശത്രുക്കളുമായി നിങ്ങൾ ഏറ്റുമുട്ടുക തന്നെ വേണം. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ചുരുക്കത്തിൽ ആ വേളയിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ വെള്ളത്തിന്റെ അടുക്കൽ വന്നിട്ട് ക്യാമ്പടിക്കാതിരിക്കാൻ വേണ്ടി ആ വെള്ളമുള്ള ഭാഗത്തിലേക്ക് ഇറങ്ങിയും കൊണ്ട് അവിടെ അരിശുണ്ടാക്കി അവിടെ ക്യാമ്പുണ്ടാക്കി ആ ക്യാമ്പ് സ്ഥാപിച്ചതിന്റെ ശേഷം അവിടെ അനൗൺസ് ചെയ്യപ്പെടുന്നു. അലിബിൻ അബി താലിബ് പറയുന്നു, അനൗൺസ് എന്താണ്? റസൂലുള്ളാന്റെ ക്യാമ്പ് കാവൽപടൻ ആരാണ്? ആരാണ് റസൂലിന്റെ ക്യാമ്പിന്റെ മുമ്പിൽ ആകപ്പാട് 5 വാളോ അല്ലെങ്കിൽ 2 വാളോ ആണ് അവിടെ ഉള്ളത്? അതിൽ നിന്നിട്ട് ഒരു വാളും പിടിച്ചിട്ട് റസൂലുള്ളാന്റെ ക്യാമ്പിന്റെ മുമ്പിൽ നിൽക്കണം, മറ്റുള്ളവർ പോർക്കളത്തിൽ ഇറങ്ങുകയും വേണം. അതിനാരാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മൗനം ദീക്ഷിച്ചു. മഹാനായ നമ്മുടെ കഥാപുരുഷനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാനാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ക്യാമ്പിൽ കാവൽപടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അതുകൊണ്ട് ധീരനിൽ ധീരനായിട്ട് ഞങ്ങൾക്ക് അവിടെ രംഗം കണ്ടത് അത് അബൂബക്കർ സിദ്ദീഖിന്റെ പ്രവർത്തനത്തിലൂടെയായിരുന്നു എന്ന് അലിബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ മെലിഞ്ഞെട്ടിയ മനുഷ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അലി പറയുന്നു, ഊരപ്പെട്ട വാളുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ടെന്റിന്റെ പുറത്ത് വാതിൽക്കൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതെ, എന്നിട്ട് അലി തുടരുന്നു, യഥാർത്ഥത്തിൽ എനിക്ക് തുല്യപ്പെടുത്താൻ തോന്നുന്നത് അലി ബിൻ അബൂബക്കർ സിദ്ദീഖിനെ ആരോടാണ്? തുല്യപ്പെടുത്തുകയല്ല, എന്റെ അഭിപ്രായത്തിൽ അലി പറയുകയാണ്, മുഅ്മിന് ആലി ഫിറാവുനേക്കാളും ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മുഅ്മിന് ആലി ഫിറാവുന്? ആലി ഫിറാവുനിൽ ഒരു മുഅ്മിൻ ഉണ്ടായിരുന്നു, അഥവാ ആ ഫിറാവുനിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ അടി നടക്കാതെ കീഴടി നടക്കാതെ അവന്റെ പരാക്രമത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ ശേഷം ഈമാനിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് وقال فرعون ذروني اقتل موسى ولدع ربه اني اخاف ان يبدل دينكم او ان يطغوا ان يظهروا في او ان يظهر في الارض الفساد موسى نبي عليه السلام അവിടെ പരാക്രമിയുടെ മുമ്പിൽ പോയിട്ട് തൗഹീദ് പറഞ്ഞപ്പോൾ അല്ലാഹു ഏകനാണെന്ന് അവന്റെ കൊട്ടാരത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ ഫിറഔൻ പറഞ്ഞ വാക്കാണ് ദറൂനി എന്നെ നിങ്ങൾ വിട്ടേക്കൂ അബ്ദുൽ മൂസ മൂസയെ ഞാൻ വധിക്കട്ടെ വല്ലദ റബ്ബ അവന്റെ ആ ദൈവത്തെ ഞാൻ ഒഴിവാക്കട്ടെ ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുഹിറ ഫിൽ അർളിൽ ഫസാദ നിങ്ങളുടെ ദീനിൽ പരിവർത്തനം വരുത്തുന്നതിനെ തൊട്ടും നിങ്ങളുടെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നതിനെ തൊട്ടും എനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് മൂസയെ വിടാൻ പാടുള്ളതല്ല മൂസയെ വിട്ടൊഴിവാക്കാൻ പാടുള്ളതല്ല മൂസയെ വധിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു وقال موسى موسى الله പറയുകയാണ് ഇന്നി ഉസ്ബി റബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ പരലോകത്തിലും അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് മറുപടി പറയണമെന്നും എന്തതിലും വിശ്വസിക്കാത്തതായ പരാക്രമികളുടെ അക്രമത്തിൽ നിന്നിട്ട് അല്ലാഹുവിനോട് ഞാൻ കാവല ചോദിക്കുന്നു എന്ന് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി വഖാല റജുലും മിൻ ആലി ഫിറഔന ഫിറഔൻ കുടുംബത്തിൽപ്പെട്ട ഖുബ്തി ഗോത്രത്തിൽപ്പെട്ടതായ ഒരു മനുഷ്യൻ പറഞ്ഞു അദ്ദേഹം മുഅ്മിനാണ് അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ച ആളാണ് ഖുബ്തി ഗോത്രത്തിൽ പെട്ട ആളാണ് ഫിറഔനിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് വഖാല മുഅ്മിനും മിൻ ആലി ഫിറഔന യക്തുമു ഈമാനഹു പക്ഷേ അദ്ദേഹം മുഅ്മിനാ ആണെങ്കിലും ഈമാനിനെ വ്യക്തമാക്കുന്നില്ല അലൈക്കും സലാം യക്തുമു ഈമാനഹു അദ്ദേഹത്തിന്റെ ഈമാനിനെ അദ്ദേഹം മറക്കുന്നു യക്തുമു ഈമാനഹു അദ്ദേഹത്തിന്റെ ഈമാനിനെ അദ്ദേഹം മറക്കുകയാണ് വ്യക്തമായി പ്രകടമായി അദ്ദേഹം ഈമാനുള്ള ആളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെടുന്ന വ്യക്തിയല്ല അങ്ങനെയുള്ളതായ ഒരു വ്യക്തി അവിടെ നിന്ന് പറഞ്ഞു ആ അത് അതുവരേക്കും ഈമാനിനെ മറച്ചു വെച്ച വ്യക്തി മൂസയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്തായിരുന്നു അതഖ്തുലൂന റജുലൻ യഖൂലു റബ്ബിയല്ലാ എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്ന ആ മൂസയെ നിങ്ങൾ എന്തിനാ കൂട്ടരെ വധിക്കുന്നത് وقد جاءكم بالبينات അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്തവുമായി തെളിവുമായിട്ടല്ല വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന്റെ മുമ്പിലോ അദ്ദേഹത്തിന്റെ തെളിവിന്റെ മുമ്പിലോ നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ദൃഷ്ടാന്തവുമായി അദ്ദേഹം വന്നിട്ടില്ലേ പിന്നെന്തിനാ നിങ്ങൾ അദ്ദേഹത്തിനെ വധിക്കുന്നത് എന്നിട്ട് അദ്ദേഹം തുടരുന്നു അല്ലാഹു പറയുകയാണ് അദ്ദേഹം പറയുന്ന കളവാണെങ്കിൽ ആ കളവിന്റെ കോട്ടം അവന് തട്ടിക്കോട്ടെ അദ്ദേഹം പറയുന്ന സത്യമാണെങ്കിൽ അദ്ദേഹം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നതായ വിപത്ത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുക തന്നെ ചെയ്യും സംഭവിക്കേണ്ടി തന്നെ വരും അതേപോലെ തന്നെ ഏൽക്കേണ്ടി തന്നെ വരുമെന്ന് അദ്ദേഹം ഇഫ്രാവിനോടും സമുദായത്തോടും പറഞ്ഞു എന്നാണ് ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫും കദ്ദാബ നമ്മുടെ ചർച്ചാ വിഷയം അതല്ല അലി ഇബ്നു അബി താലിബ് പറയുന്നു ഈ ഈമാൻ മറച്ചു വെച്ചതായ ആലു ഫിറാവുനിന്റെ മോമിൻ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അദ്ദേഹത്തെക്കാളും ഹൈറായിരുന്നു ആര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് അദ്ദേഹം ഈമാനിനെ മറച്ചു വെക്കാറുണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ഒരു നിമിഷം പോലും ഈമാനിനെ ജീവിതത്തിൽ മറച്ചു വെച്ചിട്ടേ ഇല്ല മക്കത്ത് ഈമാൻ ഈ മൂമിനായ സമയം മുതൽ അവസാന നിമിഷം വരേക്കും അത് നമുക്കറിയാമല്ലോ ഹിജ്റ പോയ വളി എന്താ പറഞ്ഞത് മക്കാര് പറയാറുണ്ടായിരുന്നത് ആ അബൂബക്കറിനെ നീ നിന്റെ കീഴിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം നിസ്കരിച്ചു കളയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അലർജി ഉണ്ടാകാണ് അതുകൊണ്ട് അത് ഞങ്ങൾ കണ്ടു സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് അതിന് വേറെ മാർഗം നോക്കണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പരസ്യമായി നിസ്കരിക്കുന്ന പരിപാടി അബൂബക്കർ സിദ്ദീഖ് വണ്ടേ ചെയ്യാറുള്ളതാണ് തുടക്കത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ശേഷം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെ പറഞ്ഞു എന്ന കാര്യം മക്കാരോട് പറയാതിരുന്നിട്ടില്ല അതേ നിമിഷത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് ഈമാൻ മറച്ചു വെക്കാത്ത വ്യക്തിയായിരുന്നു എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറയുകയാണ് അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദഖയിലും ധർമ്മത്തിലും മുൻപന്തിയിൽ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ ധർമ്മവുമായിട്ട് സഹാബാക്കൾ വന്ന വേളയിൽ എല്ലാവരും അവരവരിൽ അവരാൽ കഴിയുന്നതെല്ലാം കൊണ്ടുവന്നു അങ്ങനെ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു അവസരത്തിൽ അവിടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വേളയിൽ യുദ്ധത്തിന് വേണ്ടി സമ്പത്തുകളും സഹായങ്ങളും ആവശ്യം വന്നപ്പോൾ പലരും കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉമർ കൊണ്ടുവന്നത് എന്തായിരുന്നു റസൂൽ ചോദിച്ചു, എന്താണ് ഉമറെ നീ വീട്ടിൽ വെച്ചത്? ഞാൻ പകുതി കൊണ്ടുവന്നു, പകുതി വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നിങ്ങൾ എന്താണ് ശേഷിപ്പിച്ചത് നിങ്ങളുടെ കുടുംബത്തിന് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വീട്ടിലുള്ളത് മുഴുവനും കൊണ്ടുവന്നു, ഒന്നും തന്നെ വീട്ടിലില്ല, അള്ളയും റസൂലും മാത്രമാണ് എനിക്കുള്ളത് എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകിയത്. അതുകൊണ്ട് ഉമർ പറയാറുണ്ട്, ഞാൻ പലപ്പോഴും മത്സരിക്കാൻ നോക്കി, അബൂബക്കറിനോട് സാധിച്ചില്ല എന്നാണ്. ഒരവസരത്തിൽ അബൂബക്കർ ചെയ്യാത്തതൊന്നും ഞാൻ ഇന്ന് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ട് രാത്രി ആരും അറിയാതെ ഒരു വീട്ടിലേക്ക് പോയി എന്നാണ്. ഒരു തള്ള അവിടെ ഉണ്ട്, ആ തള്ളയെ ഒന്ന് ഹിദ്മത്തെടുക്കണമെന്നാണ്. അങ്ങനെ തള്ളയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ആ തള്ള പറയുകയുണ്ടായി, എനിക്ക് ഇന്ന് ആരുടെയും ഹിദ്മത്തിന്റെ ആവശ്യമില്ല. എന്താണ്? എന്റെ അടുക്കൽ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ട് ഹിദ്മത്തെടുത്ത് പോയിരിക്കുകയാണ്. പരിശോധിച്ചു നോക്കുമ്പോൾ അത് അബൂബക്കർ ആയിരുന്നു എന്നാണ്. അബൂബക്കർ കാലേ കൂട്ടി അതേ സ്ത്രീയുടെ അടുക്കൽ പോയിട്ട് ആ സ്ത്രീയുടെ അഴുക്കുകളൊക്കെ പുറത്തെടുത്തിട്ട് ആ സ്ത്രീക്ക് വെള്ളങ്ങളും ആവശ്യമുള്ളതൊക്കെ നൽകിയിട്ട് ആ സ്ത്രീയുടെ വസ്ത്രങ്ങളൊക്കെ തിരുമ്പി ആ വസ്ത്രങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഉമർ പറയുന്നു, ഇനി എനിക്ക് അബൂബക്കർ സിദ്ദീഖിനോട് മല്ലിടാൻ സാധിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്നാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ജാമിഉൽ ഖുർആനാണെന്ന് നാം ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണം മുമ്പ് നാം ഒരു വിഷയം ഏതോ വിഷയം സംസാരിച്ചപ്പോൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ നീങ്ങുന്നില്ല. ഉസ്മാൻ അഫ്ഫാന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോഴാണ്, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജാമിഉൽ ഖുർആനാണെന്ന് പറയപ്പെടാറുണ്ടല്ലോ. ഉസ്മാൻ ജാമി ആണെന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ച ആളാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതേസമയത്ത് അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ ആദ്യമായി ജംഅ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ജംഅ് ചെയ്ത ആള് തന്നെയാണ്, കോപ്പി അടിച്ച ആളല്ല എന്ന് പറഞ്ഞാൽ പലകകളിലും അല്ലെങ്കിൽ തോലുകളിലും മറ്റുമെല്ലാം സ്ഥിതി ചെയ്യുന്നതായ ഖുർആനിന്റെ ആയത്തുകളെ ഖുർആൻ ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള ഒരു മുസഹഫാക്കിയിട്ട് ആദ്യമായി ക്രോഡീകരണം നടത്തിയ ആളായിരുന്നു അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. പിന്നെ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട ഒരാളാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല, അതെല്ലാവർക്കും പരിചയമുള്ളതാണ്. സ്വർഗത്തിന് ടിക്കറ്റ് വാങ്ങിയ പത്താൾ ഒരാളാണ് എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് വേളയിലും സ്വർഗത്തിന് ടിക്കറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ട വ്യക്തിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേക്കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് അർഹനാണ് എന്നത് ഏത് സദസ്സിൽ പരിശോധിച്ചാലും കാണുന്നതാണ്. ഒരവസരത്തിൽ റസൂൽ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് മയ്യത്ത് പരിപാലനം നടത്തിയ വ്യക്തി? സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് അധിക പേരും മൗനം ദീക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാനാണ് എന്ന്. പിന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്നത്തെ ത്തിൽ ഒരു മിസ്കീന് ഭക്ഷണം നൽകിയാളുള്ളത് എന്ന്? എല്ലാവരും അല്ലെങ്കിൽ ബഹുഭൂരിഭാഗവും മൗനം ദീക്ഷിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ഞാനാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് നോമ്പ് പിടിച്ച വ്യക്തിയുള്ളത് എന്ന്? എല്ലാവരും മൗനം ദീക്ഷിച്ചെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ഞാനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മൗനം ദീക്ഷിച്ചെങ്കിലും അബൂബക്കർ സിദ്ദീഖ് ഞാനാണെന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നൽകിയ സർട്ടിഫിക്കറ്റ് എന്തായിരുന്നു? ഞാൻ ഈ ചോദിച്ച നാല് കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്തു എന്ന്. അതെ, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് തലക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളതായ ചാൻസുകൾ നോക്കി നടക്കുന്ന വ്യക്തിയായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് ഒരു അവസരത്തിൽ പറഞ്ഞു. എന്നിട്ട് ഓരോ വാതിലുകളിലും കടക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേക വിഭാഗക്കാരാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാ വാതിലുകൾക്കും പ്രത്യേകം പ്രത്യേകം അല്ലാഹു നിശ്ചയിച്ചതായ വിഭാഗക്കാരുണ്ട്, അവരാണ് ആ വാതിൽ കൂടി പ്രവേശിക്കുക. ഉദാഹരണത്തിന് നിസ്കാരക്കാർ നിസ്കാരത്തിന്റെ വാതിൽ കൂടി, നോമ്പുകാര് നോമ്പിന്റെ വാതിൽ കൂടി, അർ റയ്യാൻ എന്നാണ് നോമ്പിന്റെ വാതിലിന്റെ പേര് എന്ന ഹദീസിൽ കാണുന്നു. സകാത്തിന്റെ വാതിൽ കൂടി സകാത്ത് കൊടുത്തവർ, അങ്ങനെ സൽക്കർമ്മം ചെയ്തവർ, അതാത് സൽക്കർമ്മം ഏറ്റവും കൂടുതൽ തുറച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രവർത്തനം അതാണെങ്കിൽ ആ വാതിൽ കൂടി കടക്കുന്നതായിരിക്കും. ധാരാളം നോമ്പ് പിടിച്ചുകൊണ്ടേയിരിക്കുന്ന തിങ്കളാഴ്ച ദിവസം, അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം, എല്ലാ മാസത്തിലുമുള്ളതായ 13, 14, 15 എന്നീ അയ്യാമുൽ ബീദ്, അതുപോലെ സുന്നത്താക്കപ്പെട്ടതായ മറ്റ് നോമ്പ് ദിവസങ്ങളിലെല്ലാം നോമ്പ് പിടിക്കുന്ന വ്യക്തിയാണെങ്കിലാണ് റയ്യാൻ എന്ന വാതിൽ കടക്കാൻ സാധിക്കുക. നമസ്കാരക്കാരെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ മുമ്പുമ്പുള്ള സുന്നത്തുകളും രാത്രി നമസ്കാരങ്ങളും, നമസ്കാരം അവന്റെ പ്രശ്നമായി, നമസ്കാരത്തിന് വേണ്ടി ജീവിക്കുന്നവനായി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ തുറച്ചു കാണുന്ന അവൻ അതായിരിക്കുന്നതായിരിക്കും. ദഅവത്തും പ്രബോധനവും കേസറ്റ് ഇസ്ലാമിക കേസറ്റുകൾ വിതരണങ്ങളും ഇസ്ലാമിക പുസ്തകങ്ങൾ വിതരണങ്ങളും ഇസ്ലാമിക പത്രങ്ങൾ വിതരണങ്ങളും ഇസ്ലാമത ും ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, പ്രബോധനത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ ദുആത്തുകളുടെ പ്രബോധകന്മാരുടെ അമ്പിയാക്കന്മാർ പ്രവേശിക്കുക എന്നർത്ഥം. അങ്ങനെ ഓരോ വിഭാഗക്കാർക്ക് ഓരോ വാതിലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയുണ്ടായി, എല്ലാ വാതിൽ കൂടിയും വിളിക്കപ്പെടുന്ന വ്യക്തി അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ല റസൂലേ എന്ന്. റസൂൽ പറയുന്നു, എല്ലാ വാതിൽക്കിൽ നിന്നിട്ട് മലക്കുകളും ഹുറുല്ലീങ്ങൾ എന്ന സ്ത്രീകളും അവിടെ നിന്ന് വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അതാത് വാതിലുകളുടെ അവകാശികളെ വിളിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ ചോദിക്കുന്നു, എല്ലാ വാതിലുകളിൽ നിന്നിട്ടും വിളിക്കപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവുകയില്ല റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ മറുപടി നൽകുന്നു, അതെ അങ്ങനെയും പലരും ഉണ്ടാവുന്നതാണ്. അർജു അന്തകൂന മിൻഹും, നിങ്ങൾ ആ ഇനത്തിൽ പെടണമെന്നാണ് എന്റെ ആഗ്രഹം. അഥവാ നബിയുടെ ആഗ്രഹം പുലരാതെ വരുമോ? ഇല്ല. അഥവാ അബൂബക്കറെ, നിങ്ങൾ ആ ഇനത്തിൽ പെട്ടാളാണെന്ന് പറയും പോലെ ഇരിക്കുന്നു. റളിയല്ലാഹു തആല അൻഹു അവരുടെ പിന്നിലെങ്കിലും കൂടി സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ആ ഒമ്പതാമത്തെ വർഷത്തിൽ നബി ഹജ്ജിന് പോയിട്ടില്ല എന്ന് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റയുടെ ഒമ്പതാമത്തെ വർഷത്തിലാണെങ്കിലും ഹിജ്റയുടെ ഒമ്പതാമത്തെ വർഷത്തിൽ നബി എന്ത് ചെയ്തിട്ടില്ല, സോറി, ഹിജ്റയുടെ ഒമ്പതാമത്തെ വർഷത്തിൽ നബി എന്ത് ചെയ്തിട്ടില്ല, ഹജ്ജിന് പോയിട്ടില്ല. തൊട്ട വർഷമാകുന്ന പത്താം വർഷത്തിലാണ് എന്ത് നബി ഹജ്ജിന് പോയിരുന്നത്. പക്ഷേ ഒമ്പതാമത്തെ വർഷം ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമായതായ ഹജ്ജ് ആദ്യമായിട്ട് ഇസ്ലാമിക ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് നേതൃത്വം വഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ട് അയച്ചത് ആരെയായിരുന്നു, നമ്മുടെ കഥാപുരുഷനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ പ്രതിനിധിയായിട്ട് മക്കയിൽ വെച്ചിട്ടും മിനയിൽ വെച്ചിട്ടും അറഫയിൽ വെച്ചിട്ടും അബൂബക്കർ സിദ്ദീഖ് റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രസംഗിച്ചു എന്ന് വരുമ്പോൾ അത് സാധാരണ ബഹുമതിയല്ല, സാധാരണ സ്റ്റാൻഡേർഡ് അല്ല, സാധാരണ ഗ്രേഡല്ല, അസാധാരണ ഗ്രേഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, പിന്നെ ശേഷിക്കുന്നത് നമ്മുടെ അനിശ്ചേദ്യ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലഘട്ടത്തിൽ തന്നെ ഇമാമത്തിനുള്ള അധികാരം നൽകുന്നു എന്നതാണ്. ഇമാമത്ത് നിൽക്കാനുള്ള അധികാരം, അതും അസാധാരണ അധികാരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കേടകരമെന്ന് പറയട്ടെ, അബൂബക്കർ സിദ്ദീഖിന്റെ കാലവും ഉമറിന്റെ കാലവും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലവും സലഫ് സാലിഹീങ്ങളുടെ കാലവും കഴിഞ്ഞപ്പോൾ തന്നെ ആരംഭിച്ചതാണ്. ഞാൻ ഇന്നത്തെ കാലത്തെ മാത്രം ആക്ഷേപിക്കുകയല്ല, അത് ഏത് കാലഘട്ടത്തിലും പരിശോധിച്ചാൽ അങ്ങനെയാണ് കാണുക. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ മിശ്രന്മാർക്ക് പാർലമെന്റും മുസ്ലിംമാർക്ക് പള്ളിയും എന്ന് പറയാറുണ്ട്. എന്നതുപോലെ പള്ളിന്റെ അകത്ത് വരുന്ന ആളും മുക്രി ഇമാം എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളരുതാത്ത വ്യക്തി അന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളിടയിൽ പേരും പ്രശസ്തിയില്ലാത്ത വ്യക്തി അങ്ങനെ തന്നെ ആയിപ്പോയിരിക്കുകയാണ്. കേഴകരമെന്ന് പറയട്ടെ, ചില നാടുകളിലൊക്കെ അവരും അങ്ങനെയുള്ള ആളായി മാറിയിട്ടുമുണ്ട്. അത് ചെയ്യാൻ പാടുള്ളതല്ല, അവരിൽ നിന്നിട്ട് കുറവ് വരാൻ പാടുള്ളതല്ല. ജനങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ സത്യത്തെ സത്യം പോലെ പറയാൻ വേണ്ടി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, അവർ നിൽക്കേണ്ടിട്ട് നിൽക്കുകയാണെങ്കിൽ, അവർക്ക് ഇമാം എന്നതായ പ്രത്യേകത സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നതാണ് നമുക്ക് അനുഭവത്തിലൂടെ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് തന്നെ പലരെയും കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ല ശമ്പളക്കാരനായി മാറുന്നതോടുകൂടി തന്നെ നല്ല ശമ്പളക്കാരായി മാറ്റാൻ വേണ്ടി പബ്ലിക് പരിശ്രമിക്കേണ്ടതാണ്, പൊതുജനങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്, കമ്മിറ്റി പരിശ്രമിക്കേണ്ടതാണ്, ജമാഅത്ത് പരിശ്രമിക്കേണ്ടതാണ്. ഇമാമത്ത് നിൽക്കുന്ന ആള് തണ്ടാൻ വിടരുത്. അദ്ദേഹത്തിന് വരുമാന മാർഗങ്ങൾ മറ്റു രൂപങ്ങളിൽ കൈക്കൊള്ളാനുള്ളതായ ആ ചുറ്റുപാടുണ്ടാക്കി കൊടുക്കരുത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടുകൂടി ഭദ്രമായി ജീവിക്കാനുള്ളതായ വീടും ജീവിക്കാനുള്ളതായ മാർഗവും കൈക്കൊള്ളാൻ മാത്രമുള്ളതായ ശമ്പളം നൽകേണ്ടത് നമ്മുടെ സമുദായത്തിന്റെ ചുമതലയാണ്. അത് നൽകാതെ കാരണത്താൽ അതിന്റെ പിന്നിൽ അവർ വേറെ മാർഗങ്ങൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ കുറവിൽ എല്ലാവരും പങ്കാളികളാവേണ്ടി വരുമെന്നതും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇമാം എന്ന് പറയുന്നത് എല്ലാമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ലോക മുസ്ലിങ്ങളുടെ ഇമാമായിരുന്നു, പള്ളിയിൽ ഇമാമായിരുന്നു, പാർലമെന്റിൽ ഇമാമായിരുന്നു, അസംബ്ലിയിൽ ഇമാമായിരുന്നു, എല്ലായിടത്തും ഇമാമായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഇമാമാവേണ്ട രംഗത്തിലെല്ലാം ഇമാമായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഇമാമത്ത് നിൽക്കാനുള്ള ചാൻസ് റസൂല് അബൂബക്കർ സിദ്ദീഖിന് നൽകിയെന്ന് പറയുമ്പോൾ വെറും വേശി ഇമാമായി എന്ന അർത്ഥത്തിലേക്കല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഇമാമനുള്ള സ്ഥാനമെന്തെന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് അതിലൂടെ മുഹദ്ദിസീങ്ങൾ വിശദീകരണം നൽകുന്നു. അള്ളാഹുവിന്റെ റസൂല് എന്തിനാണ് അബൂബക്കർ സിദ്ദീഖിന് ഇമാമത്ത് എന്ന അധികാരം കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നാമതായിട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അലമുഹും ബികിതാബില്ലാ അഖ്റഉഹും ബികിതാബില്ലാ അലമുഹും ബിസുന്ന എന്നാണ് നബി പഠിപ്പിച്ചത്. ഇമാമത്ത് നിൽക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത് മുസ്ലിങ്ങളിൽ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരിക്കണം, ഏറ്റവും നന്നായിട്ട് ഖുർആനെ കുറിച്ച് വിവരമുള്ള ആളായിരിക്കണം, ഏറ്റവും നന്നായിട്ട് സുന്നത്തിനെ കുറിച്ച് വിവരമുള്ള ആളായിരിക്കണം എന്ന് റസൂല് പഠിപ്പിച്ചിരിക്കവേ അബൂബക്കർ സിദ്ദീഖിനെ റസൂല് ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതായ സിഫത്തുകളെല്ലാം ആരിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിലുള്ളത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, പിന്നെ ചിലവര് ഇവിടെ സംശയം ഉന്നയിക്കാറുണ്ട്. എന്താണ്, അബൂബക്കർ സിദ്ദീഖ് കൂടുതൽ ഹദീസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, ഹദീസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത്രയും വലിയ പണ്ഡിതനാണെന്ന് എങ്ങനെയാണ് നമ്മൾക്ക് പറയാൻ? അത് മുസ്ലിങ്ങൾ പറയാൻ പാടില്ലാത്ത വാക്കാണ്, കുറച്ച് വലിയ വാക്കായി പോയി. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് എന്തും പറയുന്നതിന് വിരോധമില്ല എന്ന് മനസ്സിലാക്കപ്പെട്ട കാലഘട്ടമാണ് മാപ്പിളന്മാരുടെയും മുസ്ലിങ്ങളുടെയും സദസ്സുകളൊക്കെ. അതുകൊണ്ട് അതുപോലും പറയുന്നതായ ആൾക്കാരെ മുസ്ലിം വേഷധാരികളിലും നാമധാരികളിലും ദീനോട് ബന്ധം പുലർത്തി ജീവിക്കുന്നവരാണ്, അധ്യസ്ത വിദ്യരാണെന്ന് പറയുന്നവരാണെന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നിട്ട് തന്നെ കാണാം. യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ തണലായി നടന്ന മനുഷ്യനെന്നാണെന്ന് നമുക്ക് കേട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് ഇൽമിലും വിജ്ഞാനത്തിലും പ്രത്യേകിച്ച് ഹദീസിലും അവരെക്കാളെല്ലാം പാണ്ഡിത്യമുള്ള ആളാവാതിരിക്കുക? വല്ലവർക്കും സംശയമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് കേൾക്കാത്ത ഹദീസ് ദുർലഭമാണ്. അതുകൊണ്ട് തന്നെ മുഹദ്ദിസീങ്ങൾ പറയുന്നു, സഹാബാക്കൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരുടെ ഇടയിൽ അതിനെ റിസൾട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ, റസൂല് പറഞ്ഞതായ വിധിവിലക്കുകൾ എന്താണെന്ന് അവരുടെ ഇടയിൽ അറിഞ്ഞില്ലെങ്കിൽ അവർ പോകൽ അബൂബക്കർ സിദ്ദീഖുള്ള സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഹദ്റത്തിലായിരുന്നു. അപ്പോൾ അവരുടെ ദാഹം തീർക്കാനുള്ളതായ വെള്ളം അബൂബക്കർ സിദ്ദീഖിൽ നിന്നിട്ട് അവർക്ക് ലഭിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വേളയിൽ അവിടെ ചർച്ചാഭിപ്രായമുണ്ടായി, ചർച്ചയുണ്ടായി. എന്താണ് ചർച്ച? എവിടെയാണ് റസൂലിനെ കബറടക്കേണ്ടത് എന്ന് തീരുമാനമാർക്കും എടുക്കാൻ സാധിച്ചില്ല. എവിടെയാണ് റസൂലിനെ കബറടക്കേണ്ടത് എന്ന വിഷയം ചർച്ച വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ എന്റെ ഹബീബിൽ നിന്നിട്ട് കേട്ടിരിക്കുകയാണ്, ഏതൊരു നബിയും മരിക്കുകയാണെങ്കിൽ മരിച്ച സ്ഥലത്തല്ലാതെ അവരെ കബറടക്കാൻ പാടുള്ളതല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസായിട്ട് അദ്ദേഹത്തിന്റെ മോത്തയിൽ ഉദ്ധരിക്കുകയാണ് ഈ ഹദീസിനെ. ആരെ തൊട്ടാണ് ഈ ഹദീസ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ്. പ്രതിവിധി കണ്ടെത്താൻ മറ്റുള്ളവരിൽ ഹദീസ് ഇല്ലെങ്കിൽ അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ല എന്നതിന്റെ അർത്ഥം അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലില്ല എന്നല്ല. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലുള്ളതായ ഹദീസുകൾ നിട്ട് ബഹുഭൂരിഭാഗവും കേട്ടതായ ധാരാളം സഹാബാക്കളുണ്ട്, അതിനായിട്ട് ജീവിച്ചവരുണ്ട്, അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ വീഴ്ച വരുന്നിട്ട് വന്നിട്ടില്ല എന്നത് അബൂബക്കർ സിദ്ദീഖ് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എവിടെയെല്ലാം ആവശ്യം വരുന്നുവോ അവിടെയെല്ലാം പ്രതിവിധി അബൂബക്കർ സിദ്ദീഖിന്റെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ, അബൂബക്കർ സിദ്ദീഖിന്റെ ഉയരത്തിൽ ഉണ്ടെങ്കിൽ അത് പറയാതിരുന്നിട്ടുമില്ല എന്നതിന്റെ അർത്ഥം എന്തല്ല? അബൂബക്കർ സിദ്ദീഖ് അവരെക്കാളും വിജ്ഞാനം കുറഞ്ഞ വ്യക്തിയാണ് എന്നത് അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതേ അല്ല. അങ്ങനെ അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റസൂൽ ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത്, റസൂൽ മരിച്ച സ്ഥലമായിരുന്നു, റസൂല് മരിക്കുമ്പോൾ കിടന്ന കട്ടിൽ അവിടെയായിരുന്നു, ആ കട്ടിൽ നീക്കിവെച്ച് അവിടെ തന്നെ കബർ കുഴിച്ചു, അവിടെ തന്നെ കബറടക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹുമായിട്ട് വീട്ടിൽ കൂടിയ റൂം അത് തന്നെയായിരുന്നു എന്ന് നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് വിജ്ഞാനത്തിൽ മുൻപന്തിയിലാണ് എന്നതിലേക്ക്, എല്ലാവരിലും മുൻപന്തിയിലാണ് എന്നതിലേക്ക് ധാരാളം തെളിവുകൾ മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും, ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും നമുക്ക് ധാരാളം കാണാം. ഒരവസരത്തിൽ നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ നബിയുടെ മരണത്തോടടുത്തതായ കാലഘട്ടത്തിൽ നബി ഇങ്ങനെ പറയുകയുണ്ടായി, നാം ഇവിടെ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന സഹറത്തി ദുനിയാ മാഷാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ നിന്നിട്ട് ഒരു അടിമയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദുനിയാവിൽ നിന്നിട്ട് തെരഞ്ഞെടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ നന്മയെ തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ, ദുനിയാവിനെ ഒഴിവാക്കിയിട്ട് ആഖിറത്തിനെ തെരഞ്ഞെടുത്തു അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് ഒരു വ്യക്തി, قال ابو سعيد الخدري رضي الله تعالى عنه ഈ വാക്ക് പറഞ്ഞപ്പോൾ അബൂ സയ്യിദ് അൽഖുദ്രി ആണ് റിപ്പോർട്ടകൻ. അദ്ദേഹം പറയുന്നു, ഈ റിപ്പോർട്ടകൻ പറയുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹിഹായ ഹദീസാണ്, ബുഖാരിയിലുള്ളതാണ്. അബൂ സയ്യിദ് അൽഖുദ്രി പറയുന്നു, ഇത് റസൂൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് കേട്ടു നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു. ആരും കരഞ്ഞില്ല. ഇത് കരഞ്ഞതാരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. ഇത് കരഞ്ഞപ്പോൾ വരേക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് കരഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞതോടുകൂടി പറഞ്ഞ വാക്കെന്തായിരുന്നു? ഞങ്ങളുടെ വാപ്പമാരും ഞങ്ങളുടെ മാതാപിതാക്കളും നിങ്ങൾക്ക് ഫിദാ ആണ്, നിങ്ങൾക്ക് പ്രായശ്ചിത്യം നൽകുകയാണ്. അതുകൊണ്ട് റസൂലേ, നിങ്ങൾ ആ വാക്ക് പറയരുതെന്ന് പറയും പോലെ ഇരിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ള വാക്ക് പറയുന്നത് കേട്ട് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല റസൂലേ എന്ന് അദ്ദേഹം പറയും പോലെ ഇരിക്കുന്നത് കേട്ടപ്പോൾ കാര്യം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില സഹാബാക്കൾ അവിടെ നിന്ന് പറഞ്ഞു, കണ്ടില്ലേ ആ മനുഷ്യൻ റസൂല് നമ്മളോട് ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഫദീനാക്ക എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ വാക്ക് മുറിച്ചു കളഞ്ഞത് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ നബിയെ തന്നെയായിരുന്നു. ആ അടിമ ആരാണ്? അത് റസൂലായിരുന്നു. എന്താണ് ഈ വാക്കിൽ നിന്നിട്ട് അബൂബക്കർ മനസ്സിലാക്കിയത്? അബൂബക്കർ മനസ്സിലാക്കിയത് ഞാൻ മരിക്കാൻ അടുത്തിരിക്കുകയാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ നബിയുടെ മരണ വാർത്ത കേട്ട് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല റസൂലെ, അതുകൊണ്ട് നിങ്ങൾ അത് പറയരുത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലെ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. ഇത് ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവരവിടുന്ന് വെപ്രാളമുണ്ടാക്കി അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കി എന്നാണ് ബുഖാരിയുടെ ഹദീസിൽ കാണുന്നത്. മഹാനായ അബൂ സയ്യിദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യർ. ആ ഹദീസിൽ അല്ലാഹു തിരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറഞ്ഞത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അല്ലാഹു കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത, ക്ഷണിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തി അത് റസൂലായിരുന്നു. പക്ഷേ വകാന അബൂബക്കർ ആലമുനാ, ആ ദിവസത്തിലാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജ്ഞാനമുള്ള വ്യക്തി അബൂബക്കറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അബൂ സയ്യിദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദീസ് ബുഖാരിയിലാണ്. അതേപോലെ തന്നെ ഇദാ ജാ നസറുല്ലാഹി സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹു വറൈത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ. അള്ളാഹുവിന്റെ വിജയം വന്നു കഴിഞ്ഞാൽ, റിപ്പബ്ലിക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തിൽ നിന്നും കൂട്ടം കൂട്ടമായിട്ട് നിവേദക സംഘങ്ങൾ, കബീലകൾ വന്നിട്ട് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് പ്രവേശിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ റസൂലേ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സ്തുതികീർത്തനം ചെയ്യുക, വസ്തഗ്ഫിറുഹു ആ രക്ഷിതാവിനോട് നിങ്ങൾ മാഫി അപേക്ഷിക്കുകയും ചെയ്യുക, ഇന്നഹു കാന തവ്വാബ, രക്ഷിതാവ് അങ്ങേയറ്റം ാണ് എന്നുള്ള ആയത്ത് ഇറങ്ങിയ വേളയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെയും പൊട്ടിക്കരഞ്ഞു എന്നാണ്. എന്തോ അബൂബക്കർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എന്ന് മനസ്സിലാക്കിയ സഹാബാക്കൾ അവിടെ നിന്ന് ഏറ്റവും കൽപ്പും കഴിവുള്ളവരുമായിട്ട് അള്ളാഹു റസൂൽ തലയിൽ കലി വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയാണെങ്കിലും അള്ളാഹു റസൂൽ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ അല്ലിഹും അല്ലിമുഹു തഅ്‌വീല ഫഖ്തഹു ബിദ്ദീൻ, ഖുർആൻ വ്യാഖ്യാനത്തിലും ദീനിൽ വിജ്ഞാനവും ഇദ്ദേഹത്തിന് നീ നൽകണേ രക്ഷിതാവേ എന്ന് റസൂൽ പ്രാർത്ഥിച്ച റസൂലിന്റെ അളയപ്പയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സഹാബാക്കൾ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയതായ വേളയിൽ അബൂബക്കർ സിദ്ദീഖിനെ കരയുന്നതായിട്ട് കണ്ടു, എന്താണ് നിങ്ങൾ ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, ആ ആയത്തിൽ നിന്നിട്ട് വ്യക്തമായ സൂചന റസൂലിന്റെ മരണം അടുത്തിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞതും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാർത്ത വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല, ഖുർആനിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല, പക്ഷേ ആയത്തിന്റെ ശൈലിയിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു, നിങ്ങൾ വന്നതെന്തിന് വേണ്ടിയാണ്, ഇവിടെ ഇസ്ലാമാകുന്ന ഈ പ്രസ്ഥാനത്തെ വ്യാപകമാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ചുമതല ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരുന്നതായിട്ട് കണ്ടാലും മക്കം പബ്ലിക്കായി കണ്ടാലും നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. പൊറുക്കലിനെ ചോദിക്കുന്നത് അവസാനത്തെ പടിയിൽ മനുഷ്യൻ ചെയ്യുന്ന ജോലിയാണ്. അള്ളാഹുവിന്റെ റസൂല് അവസാനം പറഞ്ഞ വാക്കായിരുന്നു, റബ്ബേ എനക്ക് മാഫ് ചെയ്യണേ രക്ഷിതാവേ, മുസ്ലിങ്ങളുടെ കൂടെ എന്നെ കൂട്ടണേ രക്ഷിതാവേ, റഫീഖല്ലൈലയിലേക്ക് എന്നെ നീ പൊക്കണേ രക്ഷിതാവേ. ഈ മൂന്ന് വീട് പറഞ്ഞിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം പടിഞ്ഞത്. അപ്പോൾ അതായിരുന്നു ഇതിലുള്ള സൂചനയെന്ന് ആര് മനസ്സിലാക്കി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി കഴിഞ്ഞെന്നാണ്. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞാൽ നമുക്ക് അവരുടെ വിജ്ഞാനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹുദൈബിയ സന്ധി നമുക്ക് പരിചയമുള്ളതാണ്. ഹുദൈബിയ സന്ധിയിൽ കരാറുണ്ടാക്കിയത് മക്കക്കാരുമായിട്ട് എന്താണ്? റസൂൽ ഉംറ ചെയ്യാൻ പോയി, സമ്മതിച്ചില്ല, കരാറുണ്ടാക്കാൻ വേണ്ടി അവസാനം തീരുമാനിച്ചു. ഇവിടെ നാം വിശദീകരിച്ച് പറഞ്ഞ വിഷയമാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ശത്രുക്കൾ കരാറുണ്ടാക്കിയപ്പോൾ, ഈ വർഷത്തിൽ നിങ്ങൾ ഉംറയ്ക്ക് പോകാൻ പാടുള്ളതല്ല, നാട്ടിലേക്ക് മടങ്ങിപ്പോവുക, പത്ത് വർഷം യുദ്ധം പാടുള്ളതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരെങ്കിലും ഞങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ മടക്കിയാക്കുന്നതല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരെങ്കിലും മദീനയിലേക്ക് മുസ്ലിമായിട്ട് വന്നാൽ നിങ്ങൾ മടക്കിയാക്കേണ്ടതാണ്, അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക ബുനൂദുകളും പ്രത്യേക നിയമാവലികളും ഉള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ഹുദൈബിയ നടന്നത് സന്ധി. ആ സന്ധി നടന്ന വേളയിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഖേദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, റസൂലേ എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് നാം കരാറിൽ എഴുതിയത്? എന്താണ് നാം ഒപ്പിട്ടത്? എന്തിലാണ് നാം ഒപ്പിട്ടത്? അലൈസ ഖത്ലാനാ ഫിൽ ജന്ന, നമ്മുടെ ഖത്ല സ്വർഗത്തിലല്ലേ? നമ്മൾ നിന്നിട്ട് ഷഹീദായ ഒരു സ്വർഗത്തിലല്ലേ? വ ഖത്ലാഹും ഫിന്നാർ, അവരിൽ നിന്നിട്ട് ചത്ത ഒരു നരകത്തിലല്ലേ? ഖാല റസൂൽ പറഞ്ഞു, ബല അതെ. ഖാല അവർ ചോദിക്കുന്നു, ഫമീ അതേപോലെ തന്നെ നാം സത്യത്തിന്റെ മീതയല്ലേ? അവർ അസത്യത്തിന്റെ ഉടമകളല്ലേ? റസൂൽ പറഞ്ഞു, അതേ നാം സത്യത്തിന്റെ ഉടമകളാണ്. എന്നിട്ട് ഉമർ ചോദിക്കുന്നു, നാം എന്തിനാണ് പിന്നെ നിന്നിരാവുന്നത്? നിന്നിരായിട്ട് ഇങ്ങനെയുള്ള കരാറിൽ എന്തിനാണ് നാം ഒപ്പിടുന്നത്? റസൂലെ നമുക്ക് ചെയ്തൂടെ യുദ്ധം, നമുക്ക് പോരാടിക്കൂടെ, നാം എന്തിനാണ് ഉമ്ര ചെയ്യാൻ ഏറാൻ കിട്ടി വന്നിട്ട് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നത് എന്ന് ഉമർ ഉൽ ഖത്താബ് ചോദിച്ച ചോദ്യത്തിൽ തുടരുന്നു ഉമർ, അള്ളാന്റെ തീരുമാനം വരെ പ്രതീക്ഷിച്ചൂടെ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി നൽകുകയുണ്ടായി, ഇബ്നുൽ ഖത്താബ് ഖത്താബിന്റെ മകനെ, ഇന്നി റസൂലുള്ളാ, ഞാൻ അള്ളാന്റെ ദൂതനാണ്, അള്ളാന്റെ കൽപ്പനയ്ക്ക് ഞാൻ മാറി കാട്ടുന്നതേയല്ല, അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും, പിന്നെയോ അള്ളാഹു എന്നെ പാഴാക്കുന്നതേ അല്ല. പിന്നെ ചോദിച്ചു ഉമർ, അവലൈസ കുന്തതു ഹദ്ദിസുന അന്നനാ തനതീബിൽ ബൈതി വതുബി, നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് നമുക്ക് മക്കയിൽ പോയിട്ട് തവാഫ് ചെയ്യാമെന്ന്? അത് റസൂൽ പറഞ്ഞു, അതേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഇക്കൊല്ലം ചെയ്യാമെന്ന്. ഇല്ല, ഇക്കൊല്ലം ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് തവാഫ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം തവാഫ് ചെയ്യുക തന്നെ ചെയ്യും. ഉമറേ, നിങ്ങൾ കഅബയിൽ പ്രവേശിക്കുന്നതാണ്, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കടക്കുന്നതാണ്, നിങ്ങൾ തവാഫ് ചെയ്യുന്നതാണ്, അല്പം ക്ഷമിക്കൂ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, എന്നിട്ട് നേരിട്ട് അവിടെ സദസ്സിൽ അബൂബക്കർ ഇല്ല, സദസ്സിൽ ഇത് കേൾക്കാൻ ആരില്ല, അബൂബക്കർ ഇല്ല, പിന്നെ നേരിട്ട് പോകുന്നത് ആരാണ്? ആരെടുക്കലേക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിലേക്കാണ്. ഈ ചോദിച്ചതായ സർവ്വ ചോദ്യങ്ങളും കേൾക്കണം, കേൾക്കണം സുഹൃത്തുക്കളെ. കൂടെ നിഴലായി വെറുതെ അല്ല നടന്നത്, നിഴൽ അവിടെ എല്ലായിടത്തും തുറച്ചു കാണുന്നുണ്ട്. ഈ ചോദിച്ച സർവ്വ ചോദ്യങ്ങളും അതാ അവിടെ വെച്ചിട്ട് ചോദിക്കുന്നു. ഏത് ചോദ്യങ്ങളാണ്? റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് ഉമർ ചോദിച്ച ചോദ്യമാണ്. എന്ത് ചോദ്യം? നാം സത്യത്തിന്റെ ഉടമകളല്ലേ? അബൂബക്കർ പറയുന്നു, അതെ. നാം ഹഖിലല്ലേ? അതെ. നാം നമ്മുടെ നമ്മൾ നിന്നിട്ട് കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലല്ലേ? അവർ നിന്നിട്ട് കൊല്ലപ്പെട്ടവർ നരകത്തിലല്ലേ? അതെ. പിന്നെ എന്തിനാണ് നാം നിന്യരാകുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നു, അല്ലയോ ഉമറേ, അല്ലാഹു ആ മുഹമ്മദ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ലൈസ യുസീഹി, മുഹമ്മദ് അല്ലാഹുവിനെതിരിൽ എന്തും ചെയ്യുന്നതേ അല്ല, പറയുന്നതേ അല്ല. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു യുനാസിറുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും. വലൻ യുഗയ്യഹു അബദാ, മുഹമ്മദ് നബി അല്ലാഹു പാഴാക്കുന്നതേ അല്ല. അവിടെ വെച്ചിട്ട് റസൂലിന് കേട്ട ശബ്ദമാണ്, ഇവിടെ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായ നമ്മുടെ കഥാപുരുഷനായ അബൂബക്കർ സിദ്ദീഖിന്റെ തൊള്ളയിൽ നിന്നിട്ട് ഉമർ ഉൽ ഖത്താബിനും കേൾക്കാൻ സാധിച്ചത്. ഒരക്ഷരത്തിൽ പോലും വ്യത്യാസം വന്നില്ല, അതേ ശബ്ദമാണ് ഇവിടെ വെച്ചിട്ടും കേൾക്കാൻ സാധിച്ചത്. എന്ത് എന്തുകൊണ്ടാണ്? വിജ്ഞാനത്തിന്റെ പർവ്വതമാണ്, വിജ്ഞാനത്തിന്റെ സമുദ്രമാണ്. അള്ളാഹു റസൂലിനെ ഉൾക്കൊള്ളേണ്ടതെല്ലാം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലെല്ലാം പാണ്ഡിത്യമുള്ള മുഹമ്മദിന്റെ ഉമ്മത്തികളിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് തന്നെയായിരുന്നു റസൂലിന് ശേഷം. അതുകൊണ്ട് തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖിനെ തെരഞ്ഞെടുക്കാൻ കാരണം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റസൂൽ പറയാത്തൊരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു എന്നാണ്. അതെന്താണ്? അദ്ദേഹത്തിന്റെ കടിഞ്ഞാണ് നിങ്ങൾ മുറുകെ പിടിച്ചോ മറേ. ആരെ? റസൂലിന്റെ കടിഞ്ഞാണ്. ഹത്താ മൂത്ത, നിങ്ങൾ മരണപ്പെടുന്നത് വരെ. അല്ലാഹു തന്നെയാണ് ആ സത്യം. ഇന്നഹു ലഅലാ ഹഖാ, മുഹമ്മദ് സത്യത്തിന്റെ മീത തന്നെയാണ്. ഇത് കേട്ടതിന്റെ ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എന്റെ ക്ലാസിന്റെ സ്റ്റാർട്ടിൽ നിങ്ങൾ കേട്ട ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ ആയത്തിറങ്ങുന്നു. നിങ്ങൾക്ക് നാം റിപ്പബ്ലിക് നൽകിയിരിക്കുകയാണ്. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ വലിയുതിമ്മ നിഅമതഹു അലൈക സിറാത്തം മുസ്തഖീമ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ. നിങ്ങൾക്ക് റിപ്പബ്ലിക് നൽകിയിരിക്കുകയാണ്. ഇതറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാക്കളോട് വേഗം പോയിട്ട് ഈ ആയത്ത് ഉമറിന് കേൾപ്പിക്കൂ എന്ന്. ഉമർ ഓടി വന്നു, ആയത്ത് കേട്ടു. ഉമർ ചോദിക്കുന്നു, റസൂലേ ഇത് ഫതഹാണോ? റസൂൽ പറയുന്നു, ഇത് ഫതഹാണ്, ഇത് റിപ്പബ്ലിക്കാണ്, റിപ്പബ്ലിക്കുള്ള മുന്നോടിയാണ്. ഇത് നാം വള്ളിയില്ലാതെ ശത്രുക്കളെ കെട്ടിയിട്ടതാണ്. ഇനി നമുക്ക് മദീനയിൽ പോയിട്ട് ഹൈബറിൽ യുദ്ധം ചെയ്യാം, പലരോട് യുദ്ധം ചെയ്യാം. മക്കാര് വരുന്നതല്ല, പത്ത് കൊല്ലം യുദ്ധമില്ല, കറാലൊപ്പിട്ടതുകൊണ്ട് മക്കാരുടെ ശല്യമനിക്കുന്നതിന് നമുക്കില്ല. എന്നിട്ട് മദീനയുടെ പരിസരത്തുള്ള ശത്രുക്കളെയെല്ലാം നമുക്ക് കീഴടക്കാൻ സാധിച്ചാൽ മാത്രമേ മക്കയിലേക്ക് വരാൻ റിപ്പബ്ലിക് ആക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മദീനയിൽ ശത്രുക്കളെ വെച്ചിട്ട് ഇവിടെ റിപ്പബ്ലിക്കിൽ വന്നാൽ അവിടെ ആഭ്യന്തര വിപ്ലവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് വള്ളിയില്ലാതെ കെട്ടിടാനുള്ള ചാൻസ് അള്ളാഹു നൽകി. മദീനയിൽ പോകാം, റിപ്പബ്ലിക് ഉണ്ടാക്കാം. അങ്ങനെ ഹൈബറിൽ പോകുന്നു, ജൂതന്മാരെ നിർമാർജ്ജനം ചെയ്യുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയം കൈക്കൊള്ളാൻ സാധിച്ചു. ഇതെല്ലാം ഉൾക്കൊള്ളാൻ ഉമർ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹു. അവരോട് കൂടി നമ്മെ അല്ലാഹു സ്വർഗത്തിൽ കടത്തട്ടെ. ഇതുവരെ കേട്ടതിനെ അല്ലാഹു ഇബാദത്തായി സ്വീകരിക്കട്ടെ. അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതം പഠിക്കേണ്ടതുപോലെ പഠിക്കാനുള്ള ഭാഗ്യം നമുക്കും സന്താനങ്ങൾക്കും മുസ്ലിം ലോകത്തിനും അല്ലാഹു നൽകട്ടെ. അവരുടെ ജീവിതം പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ മുസ്ലിം നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ നമ്മുടെ സലഫ് സാലിഹീങ്ങളുടെ ഹിസ്റ്ററികളെ വിശ്വസിക്കേണ്ട വിശ്വാസയോഗ്യമായ ഗ്രന്ഥങ്ങളിലൂടെയും ഹദീസുകളിലൂടെയുമെല്ലാം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും നമ്മളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കുമെല്ലാം ഇങ്ങനെയുള്ളതായ ഹിസ്റ്ററികളെ എത്തിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നെല്ലാം ഉൾക്കൊള്ളേണ്ടതായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അവരെയെല്ലാം നാം മാതൃകാപുരുഷന്മാരെ അംഗീകരിച്ചു കൊണ്ടിട്ട് അവരിൽ നിന്നിട്ട് മാതൃക ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളതായ മഹാഭാഗ്യം ഇവിടെ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അഇസ് ഇസ്ലാമു മുസ്ലിമീൻ വദില്ല ശിർക മുസ്ലിമീൻ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹു റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിന ഖുറത അയ്നൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഇഷ്ഫി മർള മുസ്ലിമീൻ വർഹം മൗത മുസ്ലിമീൻ വജ്മഅ ബൈനനാ വബൈനൽ മുസ്ലിമീന വബൈന നബിയനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജന്നത്തിൽ.